നിശിതന്മാരുടെ രക്തവും വീരന്മാരുടെ മേധസ്സും വിട്ട് യുവനാഥാന്റെ വില്ല് പിന്തിരിഞ്ഞില്ല. ശൗലിന്റെ വാൾ വൃഥാ പോന്നതുമില്ല. ശൗലും യുവനാഥാനും ജീവകാലത്ത് പ്രീതിക്കും വാത്സല്യവും പൂണ്ടിരുന്നു. മരണത്തിലും അവർ ഏർപ്പെടുന്നില്ല. അവർ കഴുകനിലും വേഗന്മാർ, സിംഹത്തിലും വീര്യവാന്മാർ. ഇസ്രായേൽ പുത്രിമാരെ, ശൗലിനെ ചൊല്ലിക്കറിവിൻ. അവൻ നിങ്ങളെ ഭംഗിയായി രക്താംബരം ധരിപ്പിച്ചു. നിങ്ങളുടെ വസ്ത്രത്തിന്മേൽ പൊന്നാഭരണം അണിയിച്ചു. യുദ്ധമധ്യേ വീരന്മാർ പട്ടുപോയതെങ്ങനെ? നിന്റെ ഗിരികളിൽ യോനാഥാൻ നിശിതനായല്ലോ. യോനാഥാനെ എന്റെ സഹോദര, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലനായിരുന്നു. നിൻ പ്രേമം കളത്രപ്രേമത്തിലും വിസ്മയമേറിയത്. വീരന്മാർ പട്ടുപോയത് എങ്ങനെ? യുദ്ധായുധങ്ങൾ നശിച്ചുപോയല്ലോ. അനന്തരൻ ദാവീദ് യഹോവയോട്, ഞാൻ യഹൂദ നഗരത്തിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട് ചെല്ലുക എന്ന് കൽപ്പിച്ചു. ഞാൻ അവിടേക്ക് എവിടേക്ക് ചെല്ലേണ്ടു എന്ന് ദാവീദ് ചോദിച്ചതിന് ഹെബ്രോനിലേക്ക് എന്ന അരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദ് ഇസ്രായേൽക്കാരത്തി അഹിസേവം, കർമ്മേലിയൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗേൽ എന്നീ രണ്ട് ഭാര്യമാരെയും അവിടെ നിന്ന് ഭാര്യമാരുമേ അവിടെ ചെന്നു. ദാവീദ് തന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെയും കുടുംബസഹിതം കൂട്ടിക്കൊണ്ടുപോയി അവർ ഹെബ്രോൻ പട്ടണത്തിൽ പാർത്തു. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദ ഗൃഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഗിലെയാദിലെ യാബേശ് നിവാസികളായിരുന്നു ശൗലിനെ അടക്കം ചെയ്തത് എന്ന് ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് ഗിലെയാദിലെ യാബേശ് നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. നിങ്ങളുടെ യജമാനായ ശൗലിനോട് ഇങ്ങനെ കാണിച്ചത് അവനെ അടക്കം ചെയ്തത് കൊണ്ട് നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. യഹോവ നിങ്ങളോട് ദൈവം വിശ്വസ്തയും കാണിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ കാര്യം ചെയ്തിരിക്കൊണ്ട് ഞാനും നിങ്ങൾക്ക് നന്മ ചെയ്യും. ആകയാൽ നിങ്ങൾ ധൈര്യപ്പെട്ട ശൂരന്മാരായിരിക്കും. നിങ്ങളുടെ യജമാനായ ശൗൽ മരിച്ചു പോയല്ലോ. യഹൂദ ഗൃഹം എന്നെ തങ്ങൾക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയിച്ചു. എന്നാൽ ശൗലിന്റെ സേനാപതിയായ നേമിന്റെ മകൻ അബിനേർ ശൗലിന്റെ മകനായ ഈശ്ബോശെത്തിനെ മഹനയീമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പോയി. അവിടെ ഗിലെയാദ്, അശേരി, ഇസ്രായേൽ, എഫ്രയീം, ബെന്യാമീൻ എന്നിങ്ങനെ എല്ലാ ഇസ്രായേലർക്കും രാജാവാക്കി. ശൗലിന്റെ മകനായ ഈശ്ബോശെത്ത് ഇസ്രായേലിൽ രാജാവായപ്പോൾ അവന് 40 വയസ്സായിരുന്നു. അവൻ രണ്ട് സഹോദരോടമാണ്. യഹൂദ ഗൃഹമോ ദാവീദിനോട് ചേർന്ന് നിന്നു. ദാവീദ് ഹെബ്രോനിൽ യഹൂദ ഗൃഹത്തിന് രാജാവായിരിക്കാനും 7 സംവത്സരം 6 മാസവും തന്നെ നേരിലിന്റെ മകൻ അബ്നേറും ശൗലിന്റെ മകനായ ഈശ്ബോശെത്തിന്റെ സേവകരും മഹനയീമിൽ നിന്നു. ഗിബയോനിലേക്ക് വന്നു. അപ്പോൾ സെരൂയയുടെ മകനായ യോവാസും ദാവീദിന്റെ സേവകരും പുറപ്പെട്ട് ഗിബയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ നേരിട്ടു. അവർ കുളത്തിന്റെ ഇപ്പുറത്തും മറ്റവർ കുളത്തിന്റെ അപ്പുറത്തും ഇരുന്നു. അബ്നേർ യോവാബിനോട്, ബാല്യക്കാർ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാകട്ടെ എന്ന് യോവാബും പറഞ്ഞു. അങ്ങനെ ബെന്യാമീന്യരുടെയും ശൗലിന്റെ മകനായ ഈശ്വരത്തിന്റെയും ഭാഗത്തു നിന്ന് 12 പേരും ദാവീദിന്റെ ജീവനിൽ 12 പേരും എണ്ണമൊത്തം എഴുന്നേറ്റു. തമ്മിലെടുത്തു. ഓരോരുത്തൻ താൻ തന്റെ എതിരാളിയെ മുടിക്കു പിടിച്ചു. പിലാപ്പുറത്ത് വാൾകൊണ്ട് കുത്തി കടത്തി ഒരുമിച്ച് വീണു. അതുകൊണ്ട് ഗിബയോത്തിലെ ആ സ്ഥാനത്തിന് സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസൂരിയും എന്ന പേരായി. അന്ന് യുദ്ധം ഏറ്റവും കഠിനമായി. അബ്നേരും ഇസ്രായേലും ദാവീദിന്റെ ചേവകരുടെ സൂറ്റു പോയി. അവിടെ യോവാബ്, അബിഷായി, അസാഹേൽ ഇങ്ങനെ യെസുയരുടെ സെരുയരുടെ 3 പുത്രന്മാരെയും ഉണ്ടായിരുന്നു. അസാഹേൽ കാട്ട് കലയെ പോലെ ശീഘ്രകാമി ആയിരുന്നു. അസാഹേൽ അബ്നേരിനെ പിന്തുടരുന്നതിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറിയില്ല. അബ്നേർ പുറകോട്ട് നോക്കി. നീ അസാഹേലോ എന്ന് ചോദിച്ചു. അതേ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അബ്നേർ അവനോട്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് ബാല്യക്കാരിൽ ഒരുതനെ പിടിച്ച് അവന്റെ ആയുധവർഗം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. എങ്കിലും അസാഹേലിന് അവനെ വിട്ടുമാറുവാൻ മനസ്സായില്ല. അബ്നേർ അസാഹേലിനോട്, എന്നെ വിട്ടുപോകാ, ഞാൻ നിന്നെ വെട്ടി വീഴ്ത്തുന്നത് എന്തിന്? പിന്നെ ഞാൻ നിന്റെ സഹോദരനായ യോവാബിന്റെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് പറഞ്ഞു. എന്നാറേയും വിട്ടുമാറുവാൻ അവന് മനസ്സായില്ല. അബ്നേർ അവനെ കുന്തം കൊണ്ട് പുറകോട്ട് വയറ്റത്ത് കുത്തി കുന്തം മറുവശത്ത് പുറപ്പെട്ടു. അവൻ അവിടെ തന്നെ വീണ് മരിച്ചു. അസാഹേൽ മരിച്ചു കിടക്കുന്നിടത്ത് വന്നതൊക്കെയും വന്നവരൊക്കെയും നിന്നുപോയി. യോവാബും അബിഷായിയും അഞ്ച് നേരിനെ അബിഷായിയും അബ്നേരിനെ പിന്തുടർന്നു. അവർ ഗിബെയോൻ മരുഭൂമിയിലെ വഴിയരികെ ഈഹിന്റെ മുമ്പിലുള്ള അമ്മാക്കുന്നിന്മേൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. പിന്നെ അമീനിയർ അബ്നേരിന്റെ അടുക്കൽ വന്ന് ഓരോ കൂട്ടമായി കൂടിയേയും കുന്നിൻ മുമ്പിൽ നിന്നു. അപ്പോൾ അബ്നേർ യോവാബിനോട്, വാൾ എന്നും സംഭരിച്ചുകൊണ്ടിരിക്കണമോ? ഒടുവിൽ കയ്പുണ്ടാകുന്നത് നീ അറിയുന്നില്ലയോ? സഹോദരന്മാരെ പിന്തുടരുന്നത് മതിയാക്കേണ്ടതിന് ജനത്തോട് കൽപ്പിപ്പാൻ നീ എത്രത്തോളം താമസിക്കും എന്ന് വിളിച്ചു പറഞ്ഞു. അതിന് യോവാബ്, ദൈവത്താണ് നീ പറഞ്ഞില്ലെങ്കിൽ ജനം രാവിലെ തങ്ങളുടെ സഹോദരന്മാരെ പിന്തുടരാതെ മടങ്ങിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ യോവാബ് കാഹളമൂതി ജനമൊക്കെ ഉദിച്ചു. കാഹളമൂതിച്ചു ജനമൊക്കെയും നിന്നു. ഇസ്രായേലിനെ പിന്തുടർന്നില്ല, പൊടുത്തിരുന്നില്ല. ആളുകളും അന്ന് രാത്രി മുഴുവനും അരാബയിൽ കൂടി കടന്ന് യോർദാൻ കടന്ന് ബിത്രോഹിനിൽ കൂടി ചെന്ന് മയനിയിൽ എത്തി. യോവാബും അബ്നേരിനെ പിന്തുടരുന്നത് വിട്ടുമടങ്ങി. ജനമൊക്കെയും ഒന്നിച്ചുകൂടിയപ്പോൾ ദാവീദിന്റെ ചേവകരിൽ 19 പേരും അസഹാലിയിലും ഇല്ലായിരുന്നു. എന്നാൽ ദാവീദിന്റെ ചേവകർ ബെന്യാമീനെയും അബ്നേരിന്റെ ആളുകളെയും തോൽപ്പിക്കുകയും അവരിൽ 360 പേരെ സംഹരിക്കുകയും ചെയ്തിരുന്നു. അസഹേലിനെ അവർ എടുത്ത് ബേത്ലഹേമിൽ അവന്റെ അപ്പന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. യോവാബും അവന്റെ ആളുകളും രാത്രി മുഴുവനും നടന്ന് പുലർച്ചയ്ക്ക് ഹെബ്രോനിലെത്തി. സൗലിന്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിയും സൗലിന്റെ ഗൃഹം ക്ഷയിച്ചും വന്നു. ദാവീദിന് ഹെബ്രോനിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു. ഇസ്രായേൽക്കാരത്തിയായ അഹീനോം പ്രസവിച്ച് അമ്നോൻ അവന്റെ അജജാതൻ കർമ്മേലിയൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗയിൽ പ്രസവിച്ച ഇലയാബ് രണ്ടാമൻ ഗെശൂർ രാജാവായ കൽമയുടെ മകൻ മക്കയുടെ മകനായ അബ്ശാലോം മൂന്നാമത്തവൻ ഹജ്യത്തിന്റെ മകനായ അദോനിയാവ് നാലാമത്തവൻ അബീനാലിന്റെ മകനായ ജഫത്യാവ് അഞ്ചാമത്തവൻ ദാവീദിന്റെ ഭാര്യയായ എഗ്ലാ പ്രസവിച്ച ഇത്രയാം ആറാമത്തവൻ. ഇവരാകുന്നു ഹെബ്രോനിൽ വെച്ച് ദാവീദിനെ ജനിച്ചവർ. ശൗലിന്റെ ഗൃഹവും ദാവീദിന്റെ ഗൃഹവും തമ്മിൽ യുദ്ധമുണ്ടായിരുന്ന കാലത്ത് അബ്നേർ ശൗലിനെ ഗൃഹത്തിൽ തന്നെ താൻ ബലപ്പെടുത്തിയിരുന്നു. എന്നാൽ ശൗലിന് അയ്യാവിന്റെ മകളായി ഇസ്ബ എന്നു പേരുള്ള ഒരു വെപ്പാട്ടി ഉണ്ടായിരുന്നു. അനീരേവിനോട് നീ എന്റെ അപ്പന്റെ വെപ്പാട്ടിയുടെ അടുക്കൽ ചെന്നത് എന്തെന്ന് ചോദിച്ചു. അബ്നേർ ഈശ്വരത്തിന്റെ വാക്കു നിമിത്തം ഏറ്റവും കോപിച്ച് പറഞ്ഞത്, ഞാൻ യഹൂദപക്ഷത്തിലുള്ള ഒരു നായിത്തലയോ? ഇന്ന് ഞാൻ നിന്റെ അപ്പനായ ശൗലിന്റെ ഗൃഹത്തോടും അവന്റെ സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ദയ കാണിക്കുകയും നിന്നെ ദാവീദിന്റെ കയ്യിൽ നിന്ന് ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്തിരിക്കെ ഇന്ന് ഈ സ്ത്രീ നിമിത്തം നീ എന്നെ കുറ്റം ചുമത്തുന്നുവോ? എന്റെ ഗൃഹത്തിൽ നിന്ന് രാജ്യത്വം മാറ്റുകയും ദാവീദിന്റെ സിംഹാസനം താൻ മുതൽ ദർശഭവരെ ഇസ്രായേലിലും സ്ഥാപിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം യഹോവ ദാവീദിനോട് സത്യം ചെയ്തതുപോലെ ഞാൻ അവന് സ്ഥാപിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ ദൈവം അബിനേരിനോട് തക്കവണ്ണം അധികം ചെയ്യട്ടെ. അവൻ അബിനേരിനെ ഭയപ്പെടുന്നതുകൊണ്ട് അവനോട് പിന്നെ ഒരു വാക്കും പറവാൻ കഴിഞ്ഞില്ല. അനന്തര അബ്നേർ യഹോ ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ദേശമാർക്കുള്ളത് മാർക്കുള്ള ചെയ്യുക. എന്നാൽ എല്ലാ ഇസ്രായേലിനെയും നിന്റെ പക്ഷത്തിൽ വരുത്തേണ്ടതിന് എന്റെ സഹായം നിനക്കുണ്ടാകുമെന്ന് പറയിച്ചു. അതിനെ അവൻ നല്ലത് ഉടമ്പടി ചെയ്യാം. എന്നാൽ ഞാൻ ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നു. നീ എന്നെ കാണാൻ വരുമ്പോൾ ആദ്യം തന്നെ ശൗലിന്റെ മകളായ മിഖാലിനെ കൂട്ടിക്കൊണ്ട് വരാതിരുന്നാൽ നീ എന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിന്റെ മകനായ ഈശ്വരത്തിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ വിവാഹം ചെയ്തതിലും ഫെലിസ്തരുടെ 100 അഗ്രഹാരം കൊടുത്ത് വാങ്ങിയ എന്റെ ഭാര്യയായ മിഖാലിനെ ഏൽപ്പിച്ചു തരിക എന്ന് പറഞ്ഞു. ഈശ്വരത്ത് അവളെ ലയിസിന്റെ മകനായി അവളുടെ ഭർത്താവായ അഫ്തിയോലിന്റെ അടുക്കലേക്ക് വരുത്തി. അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് ബഹുദൂരം വരെ അവളെ പിന്നാലെ വന്നു. അബ്നേർ അവനോട് നീ മടങ്ങിപ്പോക എന്ന് പറഞ്ഞു. അവൻ മടങ്ങിപ്പോയി. എന്നാൽ അബ്നേർ ഇസ്രായേൽ മൂപ്പന്മാരോട് സംസാരിച്ചു, ദാവീദിനെ രാജാവായി കിട്ടുവാൻ കുറെ കാലമായല്ലോ നിങ്ങൾ അന്വേഷിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ചെയ്യുവിൻ. ഞാൻ എന്റെ ദാസനായ ദാവീദിന്റെ കൈ കൊണ്ട് എന്റെ ജനമായ ഇസ്രായേലിനെ ഫെലിസ്ത്യർ മുതലായ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കുമെന്ന് യഹോവ ദാവീദിനെ കുറിച്ച് അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അബ്നേർ ബെന്യാമീനോടും പറഞ്ഞു. പിന്നെ അബ്നേർ ഇസ്രായേലിനും ബെന്യാമീന്റെ ഗൃഹത്തോടും സമ്മതമായവരെല്ലാം ദാവീദിനോട് അറിയിക്കേണ്ടതിന് ഹെബ്രോനിൽ പോയി. ഇങ്ങനെ അബ്നേരും അവനോടുകൂടെ 20 പുരുഷന്മാരും ഹെബ്രോനിൽ ദാവീദിനെ എടുക്കൽ ചെന്നു. ദാവീദ് അബ്നേരിനും കൂടെ ഉള്ളവർക്കും വേണ്ടി ഒരു വിരുന്ന് കഴിച്ചു. അബ്നേർ ദാവീദിനോട് ഞാൻ തന്നെ ഇസ്രായേലിലൊക്കെയും യജമാനായ രാജാവിനോട് ഉടമ്പടി ചെയ്യേണ്ടതിന് അവരെ നിന്റെ അടുക്കൽ കൂട്ടിക്കൊരുത്തു. അപ്പോൾ നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവർക്കും രാജാവായിരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബ്നേരിനെ യാത്രയച്ചു. അവൻ സമാധാനത്തോടെ പോയി. അപ്പോൾ ദാവീദിന്റെ ചേതകരും യോവാവും ഒരു കവർച്ചപ്പട കഴിഞ്ഞ് വളരെ കൊള്ളയുമായി മടങ്ങി വന്നു. എന്നാൽ ദാവീദ് ഇതിനെ യാത്രയ്ക്കാക്കും അവൻ സമാധാനത്തോടെ പോവുകയും ചെയ്തിരുന്നതിനാൽ അവൻ അന്നേരം ദാവീദിന്റെ അടുക്കലില്ലായിരുന്നു. യോവാവും കൂടെയുള്ള സൈന്യമൊക്കെയും വന്നപ്പോൾ നേരിന്റെ മകനെ രാജാവിന്റെ അടുത്ത് വന്നു. അവൻ അവനെ യാത്രയച്ചു. അവൻ സമാധാനത്തോടെ പോയി എന്നിങ്ങനെ യോവാവിന് അറിവ് കിട്ടി. യോവാബ് രാജാവിന്റെ അടുക്കൽ ചെന്നു. എന്താകുന്നു ഇത് ചെയ്തത്? അബ്നേർ നിന്റെ അടുക്കൽ വന്നിരുന്നുവല്ലോ. അവനെ പറഞ്ഞയച്ചത് എന്ത്? അവൻ പോയല്ലോ. നേരിന്റെ മകനായ അബ്നേറിനെ നീ അറിയുകയില്ലേ? നിന്നെ ചതിപ്പാനും നിന്റെ പോക്കും മരവും ഗ്രഹിപ്പാനും നീ ചെയ്യുന്നതൊക്കെയും അറിവാനുമല്ലോ അവൻ വന്നത് എന്ന് പറഞ്ഞു. യോവാബ് ദാവീദിന്റെ അടുക്കൽ നിന്ന് പുറത്തിറങ്ങി അബ്നേറിന്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു. അവർ അവനെ സീരാ കിണറ്റിങ്കിൽ നിന്നും മടക്കി കൊണ്ടുവന്നു. ദാവീദ് അതറിഞ്ഞില്ലാതാനും അബ്നേർ ഹെബ്രോനിലേക്ക് മടങ്ങി വന്നപ്പോൾ യോവാബ് സ്വകാര്യം പറയുവാൻ അവനെ പടിവാതുക്കൽ ഒരു ഭാഗത്ത് കൂട്ടിക്കൊണ്ടുപോയി. തന്റെ സഹോദരനായ സഹേലിന്റെ രക്തപ്രതികാരത്തിനായി അവിടെ വെച്ച് അവനെ വയറ്റ് തൂത്തിക്കൊന്നു പറഞ്ഞു. ദാവീദ് അത് കേട്ടപ്പോൾ നേരിന്റെ മകനായ അബ്നേറിന്റെ രക്തം സംബന്ധിച്ച് എനിക്കും എന്റെ രാജ്യത്വത്തിനും യഹോവയുടെ മുമ്പാകെ ഒരിക്കലും കുറ്റമില്ല. അത് യോവാബിന്റെ തലമുറമേലോ അവന്റെ പിതൃഭവനത്തിന്മേലൊക്കെയും ഇരിക്കട്ടെ. യോവാബിന്റെ ഗൃഹത്തിൽ സവക്കാരനോ കുഷ്ഠരോഗിയോ വടികുത്തി നടക്കുന്നവനോ വാടിനാൽ വീഴുന്നവനോ ആഹാരത്തിന് മുട്ടുന്നവനാ വിട്ടൊഴിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അബ്നേർ ഗിബിയോനിലെ യുദ്ധത്തിൽ തങ്ങളുടെ അനുജനായ അസഹേലിന്റെ കൊന്നത് നിമിത്തം യോവാബും അവന്റെ സഹോദരനായ അബിശായിയും ഇങ്ങനെ അവനെ കൊന്നുകളഞ്ഞു. ദാവീദ് യോവാബിനോടും അവനോ കൂടെയുള്ള സകല ജനത്തോടും കൂടെ നിങ്ങളുടെ വസ്ത്രം കീറി ചാക്കിശീല ഉടുത്ത് അബ്നേരിന്റെ മുമ്പിൽ നടന്നു വിലപിൻ എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് യവമധ്യത്തിന്റെ പിന്നാലെ നടന്നു. അവർ അബ്നേരിനെ ഹെബ്രോനിൽ അടക്കം ചെയ്തപ്പോൾ രാജാവ് അബ്നേരിന്റെ ശവകുഴിയൊക്കെ കുഴിക്ക് ഇറങ്ങി ഉറക്കെ കരഞ്ഞു. സകല ജനവും കരഞ്ഞു. രാജാവ് അബ്നേരിനെ കുറിച്ച് പറഞ്ഞു വിലാപഗീതം ചൊല്ലിയത് എന്തെന്നാൽ അബ്നേർ ഒരു നീചനെ പോലെയായി മരിക്കേണ്ടത്. നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിൽ ചങ്ങല കിട്ടിയിരുന്നില്ല. നീതി കെട്ടവരുടെ മുമ്പിൽ പട്ടുപോകുമ്പോൾ നീ പട്ടുപോയല്ലോ. സകല ജനവും അവനെ കുറിച്ച് എറിഞ്ഞു കൊണ്ടിരുന്നു. നേരം വൈകും മുമ്പേ ജനമെല്ലാം ദാവീദിന്റെ ഭക്ഷണം കഴിപ്പിക്കാൻ ദാവീദിനെ ഭക്ഷണം കഴിപ്പിക്കാൻ വന്നപ്പോൾ സൂര്യൻ അസ്തമിക്കുകയും മുമ്പേ ഞാൻ അപ്പോൾ എങ്കിലും മറ്റു യാതൊന്നിലും എങ്കിലും ആസ്വദിച്ചാൽ ദൈവം എന്നോട് ഇതൊക്കെ വേണം അധികവും ചെയ്യട്ടെ എന്ന് അവൻ സത്യം ചെയ്തു പറഞ്ഞു. അത് ജനമെല്ലാം അറിഞ്ഞപ്പോൾ രാജാവ് ചെയ്തതൊക്കെയും സർവജനത്തിനും ബോധിച്ചിരുന്നത് പോലെ ഇതും അവർക്ക് ബോധിച്ചു. നേരിന്റെ പുത്രനായ അബ്നേരിനെ കൊന്നത് രാജാവിന്റെ അറിവോടെയല്ല എന്ന് സകല ജനത്തിലും ഇസ്രായേലിനൊക്കെയും അന്ന് ബോധ്യമായി. രാജാവ് തന്റെ പുത്രന്മാരോട് ഇന്ന് ഇസ്രായേലിൽ ഒരു പ്രഭുവും മഹാനുമായവൻ പട്ടുപോയി എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവനെങ്കിലും ഇന്ന് ബലഹീനനാകുന്നു. സെരൂയയുടെ പുത്രന്മാരായ ഈ പുരുഷന്മാർ എനിക്ക് ഒരുങ്ങാത്ത കഠിന്മാരത്രേ. ദുഷ്ടത പ്രവർത്തിപ്പാൻ അവർ ദുഷ്ടതയ്ക്ക് തക്കവണ്ണം യഹോവ പകരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അബിനേർ ഹെബ്രോനിൽ വെച്ച് മരിച്ചുപോയത് ശൌലിന്റെ മകൻ കേട്ടപ്പോൾ അവന്റെ ധൈര്യം ക്ഷയിച്ച് ഇസ്രായേലിലൊക്കെയും ശ്രമിച്ചുപോയി. എന്നാൽ ശൌലിന്റെ മകന് പടനായകനുമായ രണ്ടു പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുത്തന് ബാന എന്നും മറ്റൊരുവന് രേഖാവെന്നും പേർ. അവർ ബെന്യാമീനരിൽ ബെത്താത്യനായ റിമോന്റെ പുത്രന്മാരായിരുന്നു. ബേരോത്ത് ബെന്യാമീനിൽ ഉൾപ്പെടുത്തവനായി വിചാരിച്ചു വന്നു. ബെന്യാമീനർ ശ്രദ്ധയിലേക്ക് യുദ്ധയിലേക്ക് ഓടിപ്പോയി. ഇന്ന് വരെയും അവിടെ പരദേശികളായി പാർക്കുന്നു. ശൗലിന്റെ മകനായ യോനാഥാന് രണ്ടുകാലും മുടന്തനായിട്ട് ഒരു മകനുണ്ടായിരുന്നു. ഇസ്രായേലിൽ നിന്ന് ശൗലിന്റെയും യോനാഥാന്റെയും വർത്തമാനം എത്തിയ സമയം അവൻ 5 വയസ്സായിരുന്നു. അപ്പോൾ അവന്റെ ധാത്രി അവനെ എടുത്ത് കൊണ്ടുകൂടി. അവൾ ബന്ധപ്പെട്ടുവിടുമ്പോൾ അവൻ വീട് മുടന്തനായിപ്പോയി. അവനെ മെഫിബോശെത്ത് എന്ന് പേരാക്കിയ റിമ്മോന്റെ പുത്രനായ രോബാവും രേഖാവും ബാസാനയും വെയിൽ മൂത്തപ്പോൾ ഈ ശ്രശത്തിന്റെ വീട്ടിൽ ചെന്നെത്തി. അവന് ഉച്ചസമയത്ത് ആശ്വസിച്ച് കിടക്കുകയായിരുന്നു. അവർ കോതമ്പെടുപ്പാൻ മതിന ഭാവത്തിൽ വീട്ടിന്റെ നടുവിൽ കടന്ന് അവനെ വയറ്റത്ത് കുത്തി. രോബാവും സഹോദരനായ ബാനായും ഓടിപ്പോയി കളഞ്ഞു. അവർ അകത്ത് കയറന്നപ്പോൾ അവൻ ശയനഗൃഹത്തിൽ കട്ടിൽ മേൽ കിടക്കുകയായിരുന്നു. ഇങ്ങനെ അവർ അവനെ കുത്തിക്കൊല കൊന്ന് തല വെട്ടിക്കളഞ്ഞു. തലയും രാത്രി മുഴുവനും ആരാബിയിൽ കൂടി നടന്ന ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ഈ ശിശുത്തിന്റെ തല കൊണ്ടുവന്ന് രാജാവിനോട് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയ നിന്റെ ശത്രുവായ ശൗലിന്റെ മകൻ ഈ ശിശുത്തിന്റെ തലയിത. ഇന്ന് യജമാനായ രാജാവിന് വേണ്ടി ശൗലിനോടും അവന്റെ സന്തതിയോടും കൂടെ യഹോവ പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറേ ദാവീദ് ബെരോത്യനായ റിമ്മോന്റെ പുത്രന്മാരായ രേഖാവിനോടും അവന്റെ സഹോദരൻ ബാനായോടും ഉത്തരം പറഞ്ഞത് എന്റെ പ്രാണനെ സകല ആപത്തിൽ നിന്ന് വീണ്ടെടുത്ത യഹോയാണ്. ശൗൽ മരിച്ചുപോയി എന്ന് ഒരുത്തൻ എന്നെ അറിയിച്ചു. കാഞ്ചുവർത്തമാനം കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ അവനെ പിടിച്ച് സിക്ലാഗിൽ വെച്ച് കൊന്നു. ഇതായിരുന്നു ഞാൻ അവന്റെ വർത്തമാനത്തിന് വേണ്ടി അവൻ കൊടുത്ത പ്രതിഫലം. എന്നാൽ ദുഷ്ടന്മാർ ഒരു നീതിമാനെ അവന്റെ വീട്ടിൽ മെത്തയിൽ വെച്ച് കൊല ചെയ്താൽ എത്രയധികം. ഞാൻ അവന്റെ രക്തം നിങ്ങളോട് ചോദിച്ചു, നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയാതിരിക്കുമോ? പിന്നെ ദാവീദ് തന്റെ ബാല്യക്കാർ കൽപ്പന കൊടുത്തു. അവർ അവനെ കൊന്ന് അവരുടെ കൈകാലുകൾ വെട്ടി അവരെ ഹെബ്രോനിയുടെ കുളത്തിനരികെ തൂക്കിക്കളഞ്ഞു. ഈ ശിശുത്തിന്റെ തല അവർ എടുത്ത് ഹെബ്രോനിൽ അബ്നേരിന്റെ ശവക്കുഴിയിൽ അടക്കം ചെയ്തു. അനന്തരം ഇസ്രായേൽ ഗോത്രങ്ങളൊക്കെയും ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ വന്നു. ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവും ആകുന്നുവല്ലോ. മുമ്പ് ശൗൽ ഞങ്ങളുടെ രാജാവായിരുന്നത് പോലെ നായകനായ ഇസ്രായേലിനെ നടത്തിയതും നീ ആയിരുന്നു. നീ എന്റെ ഇസ്രായേലിന്റെ മേയ്ക്കുകയും ഇസ്രായേലിന് പ്രഭു ആയിരിക്കുകയും ചെയ്യുമെന്ന് യഹോവ നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിന്റെ അടുക്കൽ വന്നു. ദാവീദ് രാജാവ് ഹെബ്രോനിൽ വെച്ച് ഇസ്രായേലരുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. അവർ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 30 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരമാണ്. അവൻ ഹെബ്രോനിൽ യഹൂദയ്ക്ക് 7 സംവത്സരവും 6 മാസവും യെരുശലേമിൽ എല്ലാ ഇസ്രായേലിലും യഹൂദയ്ക്കും 33 സംവത്സരവും രാജാവായി വാണു. രാജാവ് അവന്റെ ആളുകളെ യെരുശലേമിലെ പ്രദേശത്തെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെട്ടു. ദാവീദ് അവിടെ കടപ്പാൻ കഴിഞ്ഞ കരിയ കൈകയില്ല എന്ന് വെച്ചാൽ അവർ ദാവീദിനോട് നീ ഇവിടെ കടക്കയില്ല, നിന്നെ തടുപ്പാൻ കുരുടെ മുടന്തരും മതി എന്ന് പറഞ്ഞു. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് തന്നെ ദാവീദിന്റെ നഗരം. അന്ന് ദാവീദ് ആരെങ്കിലും യെബൂസ്യരെ തോൽപ്പിച്ചാറവൻ ഗർഭത്തിയിൽ കൂടി കയറി ദാവീദിന് വെറുപ്പുമായുള്ള മുടന്തരെയും കുരുടെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെയും വൃദ്ധരും വീട്ടിൽ വരരുതെന്ന ഒരു ചെല്ല് നടപ്പായി. ദാവീദ് കോട്ടയിൽ വസിച്ചു. അതിന് ദാവീദിന്റെ നഗരമെന്ന് പേരിട്ടു. ദാവീദിനെ അതിനെ മില്ലോ തുടങ്ങി ചുറ്റിലുമുള്ളവർക്കുള്ള പണി ഉറപ്പിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ ഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. സോർ രാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെ ദേവദാരുക്കളെയും ആചാരികളെയും കൽപ്പണിക്കാരെയും അയച്ചു. അവർ ദാവീദിന് ഒരു അരമന പണിതും ഇങ്ങനെ യഹോവ ഇസ്രായേലിൽ തന്നെ രാജാവായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ ജനമായ ഇസ്രായേൽ നിമിത്തം തന്റെ രാജ്യത്വം ഉന്നതമാക്കുകയും ചെയ്തു എന്ന് ദാവീദ് അറിഞ്ഞ് ഹെബ്രോനിൽ നിന്ന് വന്ന ശേഷം ദാവീദ് യെരുശലേമിൽ വെച്ച് അധികം വെപ്പാട്ടുകളെയും ഭാര്യമാരെയും പരിഗ്രഹിച്ചു. ദാവീദിനെ പിന്നെയും പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. യെരുശലേമിൽ വെച്ച് അവന് ജനിച്ചവരുടെ പേരുകളാവിത് ശമൂശബാബ് നാഥാൻ ശലോം ഗഹാർ എലിശുവ നേഫഗ് യാഹിയ എലിശാമ എലിയദാവ് എലിഫേദക് എന്നാൽ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു എന്ന് ഫിലിസ്ത്യർ കേട്ടപ്പോൾ ഫിലിസ്ത്യയും ദാവീദിനെ പിടിപ്പാൻ വന്നു. ദാവീദ് അത് കേട്ട് ദുർഗത്തിൽ കടന്ന് പാർത്തു. ഫിലിസ്ത്യർ വന്ന് എഹീം താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് യഹോവയോട് ഞാൻ ഫിലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. പുറപ്പെടുക, ഞാൻ ഫിലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോവ ദാവീദിനോട് അരുളി ചെയ്തു. അങ്ങനെ ദാവീദ് ബാൽപരാസീമിൽ വെച്ച് ചെന്നു. അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ യഹോവ എന്റെ മുമ്പിൽ എന്റെ ശത്രുക്കളെ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിനെ ബാൽപരാസീം എന്ന് പേർ പറഞ്ഞു വരുന്നു. അവിടെ അവർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഇട്ടേച്ചു പോയി. ദാവീദ് പോവന്റെ ആളുകളും അവയെ എടുത്തു കൊണ്ടുപോന്നു. ഫിലിസ്ത്യർ പിന്നെയും വന്ന് ലഹായിം താഴ്വരയിൽ വരുന്നു. ദാവീദ് യഹോവയോട് ചോദിച്ചപ്പോൾ ഈ നേരെ ചെല്ലാതെ അവരുടെ പിൻവശത്തുകൂടി വളഞ്ഞു ചെന്ന് ബാഖാവൃക്ഷങ്ങൾക്ക് എതിരെ വെച്ച് അവരെ നേരിടുക. ബാഖാവൃക്ഷങ്ങളുടെ അഗ്രഹങ്ങളിൽ കൂടി അണിനടന്ന ഒച്ച പോലെ കേൾക്കും. അണിനടക്കുന്ന ഒച്ച പോലെ കേൾക്കും. അപ്പോൾ വേഗത്തിൽ ചെല്ലുക. ഫിലിസ്ത്യരുടെ സൈന്യത്തെ തോൽപ്പാൻ യഹോവ നിനക്ക് മുമ്പിൽ പുറപ്പെട്ടിരിക്കുന്നുവെന്ന് അരുളപ്പാടുണ്ടായി. യഹോവ കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഫിലിസ്ത്യരെ ഗേബ മുതൽ ഗസ്സർ വരെ തോൽപ്പിച്ചു. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്നും സകല ബിരുദന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി. എരിവുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന് നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം വാലേഹു കയ്യിൽ നിന്നും കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബിനാദാബിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നു. അബിനാദാബിന്റെ പുത്രന്മാരായ അഹോയവും ആ പുതിയ വണ്ടി തെളിച്ചു. കുന്നിലെ അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുപോരുമ്പോൾ അഹ്യപ്പെട്ടവർക്കതിന് മുമ്പായി നടന്നു. ദാവീദും ഇസ്രായേലിന്റെ ഗൃഹമൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ പാദിത്രങ്ങളോടും കിന്നരം വീണ തപ്പ് മുരകം കൈത്താളം എന്നിവയോടുകൂടെ യഹോയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അവർ നാഖോന്റെ കുളത്തിങ്കൽ എത്തിയപ്പോൾ കാള വരണ്ടു കൊണ്ട് ഊസ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോയുടെ കോപം ഊസയുടെ നേരെ ജ്വലിച്ചു. അവന്റെ അവിവേകം നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അടുക്കൽ വെച്ച് മരിച്ചു. യഹോവ ഛേദിച്ച ഛേദം നിമിത്തം ദാവീദ് വ്യസനമായി അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ എന്ന് പേര് വിളിച്ചു. അത് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. യഹോവയുടെ പെട്ടകം എന്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരും വരേണ്ടു എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഹിത്യനായ ഓബേദ് ഏദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി യഹോവയുടെ പെട്ടകം ഹിത്യനായ ഓബേദ് ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ് ഏദോമിനെയും അവന്റെ കുടുംബത്തെയൊക്കെയും അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെ അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിന്റെ പെട്ടകം ഓബേദ് ഏദോമിന്റെ വീട്ടിൽ നിന്നും ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. യഹോവയുടെ പെട്ടകം ചുമന്നവർ 6 ചൂട് നടന്നപ്പോ ശേഷം അവർ ഒരു കാളയെയും കടിപ്പിച്ച കിടാവിനെയും യാഗം കഴിച്ചു. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും ആർപ്പോടും കാവളമതത്തോടും കൂടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. എന്നാൽ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കടക്കുമ്പോൾ ശൗലിന്റെ മകളായ മീഖൽ ഗൃഹവാതിൽ കൂടി നോക്കി ദാവീദ് രാജാവ് യഹോവയുടെ മുമ്പാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ടു. തന്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു. അവർ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിന്റെ നടുവിൽ അതിന്റെ സ്ഥാനത്ത് വെച്ചു. പിന്നെ ദാവീദ് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ദാവീദ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു തീർന്ന ശേഷം അവൻ ജനത്തെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. പിന്നെ അവർ ഇസ്രായേലിന്റെ സർവസംഘവുമായ സകല ജനത്തിനും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആളൊന്നിനൊരപ്പവും ഒരു കഷ്ണം മാംസവും ഒരു മുന്തിരിയടയും ഏതും പങ്കിട്ട് കൊടുത്തു. ജനമൊക്കെയും താന്താന്റെ വീട്ടിലേക്ക് പോയി. അനന്തരം ദാവീദ് തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് മുടങ്ങി വന്നപ്പോൾ ശൗലിന്റെ മകളായ മീഖൽ ദാവീദിനെ എഴുതിയിരുന്നു. നിസാരന്മാരിൽ ഒരുത്തനെ തന്നെത്താൻ അനാവൃതമാക്കുന്നത് പോലെ ഇന്ന് തന്റെ ദാസന്മാരുടെ ദാസിലെത്താൻ തന്നെത്താൻ അനാവൃതമാക്കിയ ഇസ്രായേൽ രാജാവ് ഇന്ന് എത്ര മഹത്വമുള്ളവനെന്ന് പറഞ്ഞു. ദാവീദ് മീഖലിനോട് യഹോവയുടെ ജനമായി ഇസ്രായേലിനെ പ്രഭുവായി നീ പണ്ടക്കവണ്ണം അപ്പനിലും അവന്റെ സകല ഗൃഹത്തിലും ഉപരിയായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവയുടെ മുമ്പാകെ അതെ യഹോവയുടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും. ഞാൻ ഇനിയും ഇതിലധികം ഹീനവും എന്റെ കാഴ്ചക്കേടിയവനുമായിരിക്കും. നീ പറഞ്ഞ ദാസികളോ എന്റെ മഹത്വം ഉണ്ടാകും എന്ന് പറഞ്ഞു. എന്നാൽ സൗരന്റെ മകളായ മീഖലിന് ജീവപര്യന്തം ഒരു കുട്ടിയും ഉണ്ടായില്ല. ദൈവേശ്വനക്ക് യോഗ്യമാകുന്നു പറയുമോ?
നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ തന്നെ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച തോറും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ ആരാധനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ കർത്തൃസന്നിധിയിൽ ഏറ്റവും ശാന്തമായി വിനയത്തോടെ ദൈവകൃപകളെ കൂടുതൽ കണ്ടെത്തുവാനും അനുദിനം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അസാധ്യമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ലോകം നൽകുന്ന പ്രതിബന്ധങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ശക്തി പ്രാപിപ്പാനും നമുക്ക് ഒരുക്കുന്ന അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിനെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഏറ്റവും ഭക്തിയോടും ഭയത്തോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ എല്ലാ കൃപകളും ചുരിഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും നി മാമനച്ചൻ, ബി സി വർഗീസച്ചൻ, ഐസെപി പ്രകാശച്ചൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദിക സഹോദരങ്ങളെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രത്യേക സന്ദേശം നൽകുവാൻ തക്കവണ്ണം ഈ പ്രാർത്ഥനയുടെ ഒരു വലിയ ഭാഗമായിരിക്കുന്ന പ്രിയപ്പെട്ട ബെന്നിയച്ചനെ വളരെ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൂരേഞ്ചാരയുമായി ഈ ശുശ്രൂഷയിൽ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവികമായ നൽവരങ്ങളെ കണ്ടെത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ലഭ്യമായ കൃപകളെ കൂടുതൽ ശക്തീകരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവം പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് അടുത്തുവരുന്ന നമുക്കൊക്കെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിലപ്പിക്കുന്ന ആത്മീയ ഊർജം വ്യക്തിജീവിതത്തിനും കുടുംബജീവിതത്തിനും സാമൂഹിക ജീവിതത്തിനും ചൈതന്യം പകരുവാൻ ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 69-ാമത്തെ ഗീതം ദൈവോഭാഗെ നമുക്ക് സമർപ്പിക്കാം. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതന തങ്കപ്രാവെ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം.
എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്തോ വാസിക്ക ഉന്നതനാം പ്രാവേ നീ വന്നെന്നിൽ എന്തോ മാതേ വാസിക്ക തങ്കച്ചിറകാടിയ ത്രാനാൾ കേട്ടിട്ടും സംഘകോടേ തള്ളി സങ്കേതം കോടോ തന്നർക്കം നോർത്തിത സങ്കേടപ്പെട്ടിടുന്നോ തള്ളി സങ്കേതം ഞാൻ കോടു തന്നർക്കം നോർത്തിത സങ്കേടപ്പെട്ടിടുന്നോ കർത്തനെ എത്ര അനുഗ്രഹങ്ങൾ അയ്യോ നഷ്ടമാക്കി ജീവിതം ഇന്നും കഷ്ടതന്നിൽ വാനയുന്നോ ഞാനിത ഭക്തിയോടാർത്തേണമേ ഇന്നും കഷ്ടത തന്നിൽ വാനയുന്നോ ശക്തിയോടാർത്തേണമേ ശൂന്യവും പാഴുവല്ലിയതാമീനിൻ മന്ദിരം തന്നിലിന്തോ ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീട്ടിൻ്റെ നിന്നയാകട്ടേണമേ ദേവ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീട്ടിൻ്റെ നിന്നയാകട്ടേണമേ ജീവിതമിന്നും ശരിയായിട്ടില്ല അയ്യോ ജീവിപ്പിക്കും കർത്താനെ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ എന്നാലങ്കാര വസ്ത്രം ധരിച്ചിടും ഞാൻ ഹിന്ദു മുതൽ ദൈവമേ മേല എന്നിൽ അശുദ്ധനും കേലാവിഹീനനും ചേർന്നു വാരിയിൽ മേല എന്നിൽ അശുദ്ധനും കേലാവിഹീനനും ചേർന്നോ വാരികയില്ല ഈ വിധത്തിൽ പാലി പാലിക്കപ്പെട്ടിട ദൈവാത്മാവേ വന്നെന്നിൽ എന്നും ആവസിച്ചു താവാ തേജസ്വാലെന്നോടെ ജീവൻ പ്രശോഭിപ്പിക്കും ആവസിച്ചു താവാ തേജസാലനോടെ ജീവൻ പ്രശോഭിപ്പിക്കാം എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നത സംഘ പ്രാവേ നീ വന്നെന്നിൽ എന്നോ മാധീപം സിഖ്യ വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നോ ആധീപ സിഖ്യ.
നമുക്ക് കൗമ പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മണ്ണുമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പുരുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മണ്ണുമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പുരുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പുരുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃത്യമായി ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ ഇപ്പോഴും പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണാവെ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കണ്ണ ചെയ്യുന്ന മശിഹ രാജാവെ നിനക്ക് സ്തുതി. പാറിക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാര്യോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശീലി ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ ഭർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീയുടെ വാഴ്ത്തുകളാകുന്നു. ദുരിതമായ ഭർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമർത്തേദപ്രാജ്യമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ വണ്ണ സമയത്തും ദേവനുപുരാജിനെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
മറക്കുമോർ ഞങ്ങളെ സുഹൃത്തുക്കളെ പറദീസായിലാക്കിയ ബലവാനായിരിക്കുന്ന ദൈവമായ കർത്താവേ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർപ്പത്തിന്റെ ആലോചനയാൽ കൽപ്പനയെ ഞങ്ങൾ ലംഘിക്കുകയും ഭാഗ്യമുള്ള ജീവിതത്തിൽ നിന്നും വീഴുകയും പറദീസായിൽ നിന്ന് തള്ളപ്പെടുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ സംഗതിയിൽ നീ മൗനമായിരുന്നില്ല. എന്നാറോ ഞങ്ങളുടെ സ്തുതീകരണത്തിനായി വിശുദ്ധ ദീർഘദർശിമാരെ പറഞ്ഞയച്ചു. അന്ധകാരത്തിലും മരണനിഴലിലും ഇരുന്നവരായ ഞങ്ങൾക്ക് കാലാവസാനത്തിൽ നിന്റെ വാത്സല്യപുത്രനും ഞങ്ങളുടെ കർത്താവും ദൈവവുമായ കർത്താവായ യേശുമശിഹ ഉദിച്ചു. അവൻ പരിശുദ്ധരൂഹായിൽ നിന്നും വിശുദ്ധ കന്യകയിൽ നിന്നും ശരീരം ധരിച്ചുകൊണ്ട് ജീവന്റെ വഴി ഞങ്ങളെ പഠിപ്പിക്കുകയും പുനർജനനത്തെ ഞങ്ങൾക്ക് തരികയും ചെയ്തു. ഇത് ഹേതുവായിട്ട് കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനം ഞങ്ങൾക്ക് നൽകണമേ. നീ സമാധാനത്തിന് രാജാവാകിയാൽ ആദ്യം അന്തവുമില്ലാത്ത നിർവചനത്തിന്റെ ഉദയത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന സമാധാനം ഞങ്ങളോടുകൂടെയും ഞങ്ങളിടയിലും വസിക്കണമേ. മാലാഖമാരാൽ സുവിശേഷിക്കപ്പെട്ട സന്തോഷം കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെ നിറയ്ക്കണമേ. എന്തെന്നാൽ നീ സകല സന്തോഷങ്ങൾക്കും മേലായുള്ള സന്തോഷവും സകല പ്രകാശങ്ങൾക്കും മേലായ പ്രകാശവുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ തിരുനാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. നീ ഒഴികെ വേറൊരു ദൈവം ഞങ്ങൾക്കില്ല. പാപമരണം ഞങ്ങൾ ബലപ്പെടരുതേ. എന്റെ കർത്താവേ സകല പരീക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ശത്രുവിന്റെ കണികളിൽ നിന്നും ഞങ്ങളെ നീ വീണ്ടുകൊള്ളണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിന്റെ വിശുദ്ധ കൽപ്പനകളെ നിവർത്തിപ്പാനും സത്യത്തിലും വിശുദ്ധിയിലും സമാധാനത്തിലും നീതിയിലും നടപ്പാനായി സമാധാനത്തിന്റെ കാലങ്ങളെ ഞങ്ങൾക്ക് തരണമേ. അത് ദൈവമാതാ പരിശുദ്ധ കന്യമറിയാമിന്റെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ.
കർത്താവിൽ സ്നേഹിതരെ,
വീണ്ടും ആമുഖമായ എല്ലാവരെയും സ്വാഗതം ആശംസിക്കുന്നു. ദൈവകൃപയിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച അനുഗ്രഹങ്ങളെ പ്രാപ്യമാക്കുവാൻ നമുക്കിടയാകണമേ എന്ന് കർത്തൃ സന്നിധിയിൽ താഴ്മയോട് പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ, പരിശുദ്ധ ബന്ദികോസി പെരുന്നാളിലേക്ക് നമ്മൾ ഒരുങ്ങി വരികയാണ്. സഭ മുഴുവൻ കാത്തിരിപ്പിന്റെ ദിനങ്ങളായി ഈ ദിനങ്ങളെ കാണുന്നു. എല്ലാവരുടെയും മനസ്സിൽ, പ്രത്യേകിച്ച് വിശ്വാസത്തോടും ഭക്തിയോടും ആത്മബോധത്തോടും ജീവിക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ എപ്പോഴും ഈ കാത്തിരിപ്പിന്റെ ഒരു ചിന്ത ഉണ്ട്. മറ്റുള്ള ദിനങ്ങളെക്കാളിലും ദൈവസന്നിധിയിൽ കൂടുതൽ അടുത്തു വരുവാനും പരിശുദ്ധാത്മാവ് ലഭ്യമായ പരിശുദ്ധാത്മാവിനെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുവാനും ഈ ദിനങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് ഇടയാവട്ടെ. സമൂഹം എക്കാലവും പഠിപ്പിക്കേണ്ട വലിയൊരു തിരിച്ചറിവാണ് പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ പറ്റിയുള്ള ഒരു ബോധ്യം. ഇന്ന് ബെന്നീച്ചിന് പ്രസംഗിക്കുന്നുണ്ട്. എങ്കിലും ആമുഖമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഒരു വൃക്ഷം അത് തൈ നട്ട് അത് പരിപാലിക്കുന്നത് പോലെയാണ് നമ്മളിലെ പരിശുദ്ധാത്മാവ്. വൃക്ഷമുണ്ട്, അതിന് ചുറ്റും വളവും വെള്ളവും ഒക്കെ തന്നെയുണ്ട്. പക്ഷെ അത് വളർത്തി എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചുമതലയാണ്. എന്നിലും നിങ്ങളിലും ഒരു വൃക്ഷം നട്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവിന്റെ വൃക്ഷം. നമുക്കറിയാം, ഈ ലോകത്തിൽ ഏത് വസ്തുക്കൾക്കാണ് പരിചരണം ആവശ്യമില്ലാത്തത്? വൃക്ഷങ്ങൾക്ക് പരിചരണം ആവശ്യമാണ്. ഒരു ജീവനില്ലാത്തൊരു യന്ത്രമാണെങ്കിലും അതിനു പോലും അതിന്റെ സുഗമമായ പ്രവർത്തനത്തിന് പരിചരണം ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിലെ. അതിന് പരിചരണം ആവശ്യമാണ്. അതിന്റെ പരിചരണമാണ് നിരന്തരമുള്ള ആരാധനയും പ്രാർത്ഥനകളും നോമ്പുകളും ഉപവാസങ്ങളും. ലഭ്യമായ പരിശുദ്ധാത്മാവിനെ പറ്റി ബോധ്യവും അതിനെ പരിചരിക്കാനുള്ള താല്പര്യവും ഉള്ള ആളുകൾക്ക് മാത്രമേ നിത്യതയിലേക്ക് ഈ ആത്മാവിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ശുശ്രൂഷ നമ്മൾ കൊണ്ടാടുമ്പോൾ, പ്രത്യേകിച്ച് പെന്തിക്കോസി പെരുന്നാളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളിൽ വളർന്ന് ഫലം കായ്ക്കത്തക്കവണ്ണം ഇട്ടിരിക്കുന്ന ആ ആത്മീയ വൃക്ഷത്തെ അവിടുന്നാകുന്ന വളത്തിന്റെയും പ്രാർത്ഥനയാകുന്ന നന്മയും ചൊരിഞ്ഞുകൊണ്ട് അതിനെ വളർത്തിയെടുത്ത് ഈ ലോകത്തിനും വരാനിരിക്കുന്ന ലോകത്തിനും പ്രകാശിക്കുന്ന ഒരു ഫലമുള്ള വൃക്ഷമായി രൂപാന്തരപ്പെടണമേ. നമ്മുടെ തലമുറകളും ആ ഒരു ഫലം കായ്ക്കുന്ന വൃക്ഷമായി വളരത്തക്കവണ്ണം ഉള്ളൊരു ബോധ്യങ്ങളിലേക്ക് ഞങ്ങളെ വളർത്തിയെടുക്കണമെന്ന് ഏറ്റവും താഴ്മയോട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അനുഗ്രഹീതമായ പെന്തിക്കോസി പെരുന്നാളിലേക്ക് ഉള്ള സ്നേഹവും പ്രാർത്ഥനയും ഈ സമയത്ത് ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബെന്നിയച്ചനാണ്, ജോർജ് ഡാനിയലച്ചൻ. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. ഈ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗങ്ങളിലൊന്നാണ് നിരന്തരം അച്ഛന്റെ നല്ല ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട്. നല്ല ശബ്ദം എന്ന് പറയുന്നത് അച്ഛന്റെ സ്വരമാധുര്യമല്ല, അച്ഛൻ നൽകുന്ന ആശയത്തിന്റെ ഗാംഭീര്യവും ഒക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് തിരക്കുകൾക്കിടയിലാണെങ്കിലും ഇന്നും ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ മടികൂടാതെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ട കോണം അച്ഛൻ കാണിച്ച നല്ല താല്പര്യത്തെ വീണ്ടും ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹം അറിയിക്കുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം, താഴ്മയോടുകൂടെ ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട ബെന്നിയച്ചൻ തിരുവചനത്തിന് ധ്യാനം നിർവഹിക്കുന്നതാണ്. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എന്റെ ഹിതം പോലെയല്ല എൻ പിതാവേ എൻ യഹോവേ. പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ നൽകുന്ന നൽവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവ ഇഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ്, ആ ദൈവ ഇഷ്ടം എന്തിഷ്ടമായി കൂട്ടിയിണക്കിക്കൊണ്ട് ജീവിക്കുന്ന ആ ഒരു തിരിച്ചറിവ്. ഈ ഗീതം നമ്മൾ ആലപിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം, ദൈവമേ, നിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ്, നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടമാക്കി ജീവിപ്പാൻ, അതിൽ കൂടി എന്റെ ജീവിതം സന്തോഷവും അനുഗ്രഹവുമായി തീരാൻ, എന്റെ കുടുംബജീവിതം, എന്റെ കുടുംബത്തിന്റെ, എന്റെ സമൂഹത്തിന്റെയും, എന്റെ ആരാധനാ സമൂഹത്തിന്റെ ജീവിതമൊക്കെ പ്രശോഭിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രാർത്ഥിച്ച് ഈ ഗീതം ദൈവഭാഗം സമർപ്പിക്കാം. നിന്റെ ഹിതം പോലെ നിത്യം നാട കീടേടാമേ, എന്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എൻ യഹോവേ. നിന്റെ ഹിതം പോരായെന്നേ നിത്യം നാട
ീടേടാമേ ഇമ്പുള്ള ജീവിതവും ഏറെ ദാനങ്ങളും തുമ്പാവാത്ത സൗഖ്യങ്ങളും ോദിക്കുന്നില്ലേരാടിയാ നിന്റെ ഹീതം പോലെ നിത്യം നാടേടാമേ നേരുതീര പാമ്പാടിയോ നീണ്ട നാട ോടും നാദോ പാരീരിലും ഭാഗ്യങ്ങളോ നിന്റെ ഗീതം പോലെ നിത്യം പീടേടാമേ അന്ധകാരം അപ്പാതങ്ങളോ എന്തോ നീടുന്നോ എല്ലാമേ നീക്കാശീർവാദം നിന്റെ ഗീതം പോലെ എന്നേ നിത്യം നാടേടാമേ ഏതു ഗുണമെന്നറിവാ ഇല്ല ജ്ഞാനം എന്നിൽ നിന്തിരുന്നിത്തം നീതേ മാർഗത്തിൽ തീരിച്ചു നിന്റെ ഹീതം പോലെ നിത്യം നാടേടാമേ അഗ്നിവേഗത്തോടുകളടിയ നടത്തി തരുദീനം കൂരുന്നു അപ്പനെ കാടാക്ഷിക്കുക നിന്റെ ഹീതം പോലെ നിത്യം നടത്തിടേടാമേ
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ശ്രീകദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഈ ഡയസിസൻ പ്രയർ ലൈനിലെ ഇന്ന് ചേർന്ന് തിരുവേനം ധ്യാനിക്കുവാൻ കിട്ടിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായിട്ട് ഈ സമയത്ത് പെന്തക്കോസ്ത് പെരുന്നാളിലേക്ക് നമ്മൾ അടുത്ത് വന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട രാജേഷ് സൂചിപ്പിച്ചതുപോലെ ശുദ്ധിയോടുകൂടി നമ്മൾ പരിശുദ്ധാത്മാവിനെ, നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ ഉദ്ദീപിപ്പിക്കുവാനായിട്ട്, വീണ്ടും ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് നമ്മൾ വീണ്ടും ഈ കാത്തിരിപ്പിന് ദിവസങ്ങളിൽ നമ്മൾ ഒരുങ്ങുകയാണ്. ഞായറാഴ്ച വിശുദ്ധ പെന്തക്കോസ്ത് ദിനത്തില് പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് ലഭിച്ചതുപോലെ ആ വലിയ സംഭവത്തെ ഓർക്കുമ്പോൾ നമ്മളുള്ള പരിശുദ്ധാത്മാവിനെ വീണ്ടും ഒരിക്കൽ കൂടി പ്രകാശപൂരിതമാക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ആദ്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സ്നേഹിതരെ, അല്പനേരം നമുക്കൊരുമിച്ച് ചേർന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ വേദഭാഗം സഭാപ്രസംഗിയുടെ 1:3 അതിനോട് ചേർന്ന് റോമർ കെഴുതിയ ലേഖനം 12:2 ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് നമ്മളെ പരസ്പരം ബന്ധപ്പെടുത്തി എന്ന് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. സഭാപ്രസംഗി 1:3 സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം? എന്റെ ആദ്യ ഭാഗം വളരെ പ്രസിദ്ധമായ വേദഭാഗമാണ്, നമുക്ക് നല്ലപോലെ അറിയാം. ആ മായാമായ സകലവും മായ, സകലവും മായ എത്രയെന്ന് സഭാപ്രസംഗി പറയുന്നു. അതിനുശേഷം സഭാപ്രസംഗി പറയുകയാണ്, സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം? ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു. കർത്താവ് സ്നേഹിതരെ, ഇതാണ് 1 സഭാപ്രസംഗി. ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ പറയുന്ന ഒരു വേദഭാഗമാണിത്. ഇതോട് ചേർന്ന് ഞാൻ പറഞ്ഞുവല്ലോ, നാം ചിന്തിക്കുന്നത് പഴയ നിയമത്തിലെ ജ്ഞാനിയായ ശലോമോനെ പറ്റി ചിന്തിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ ജ്ഞാനിയായ പൗലോസിനെ പറ്റി പൗലോസ് എഴുതിയ വാചകമാണ് ഇതിനോട് ചേർത്ത് നാം ചിന്തിക്കേണ്ടത്. എന്താണ് ശലോമോൻ ഈ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം? സഭാപ്രസംഗി 1:3 സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം? ഇപ്പൊ ജീവിതത്തെ പറ്റി വളരെ ഗൗരവമായും ആഴമായും ചിന്തിച്ച ഒരു പണ്ഡിതൻ തന്റെ അനുഭവത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മനുഷ്യ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ജീവിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രയോജനം എന്ന് നമ്മൾ ചിന്തിക്കാൻ നാം തുനിയുന്നത്? അത് അവര് പറയുന്നു, ചിലവുമ്പോൾ തന്നെ പറയുന്നു, ഒരു തലമുറ പോകുന്നു, വേറൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്ക് നിലനിൽക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഉദിച്ച സ്ഥലത്തേക്ക് തന്നെ ബന്ധപ്പെട്ട് ചെല്ലുന്നു. ഇങ്ങനെ പല രീതിയിലും ഈ ഭാഗം, ആദ്യത്തെ ഭാഗം ശലോമോൻ വിവരിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യ ജീവിതം കൊണ്ട് ആഗ്രഹിക്കത്തക്ക എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇത് സഭാപ്രസംഗിയുടെ, ശലോമോന്റെ മനസ്സിൽ നിന്നും ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്. അപ്പം ജീവിതത്തെ പല രീതിയിൽ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം ഒരു ഉത്തരം കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചറിയാം, നമ്മുടെ ജീവിതത്തെ പറ്റി തന്നെ നമ്മൾ ചിന്തിച്ചറിയാം. അനുകൂല സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്, അതിനേക്കാൾ ഉപരി പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യേ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിതം തള്ളി നിൽക്കുന്ന നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാതാണ് ജീവിതം. എന്നാൽ സഭാപ്രസംഗി ഈ വിഷയത്തെ സംബന്ധിച്ച് പല പരീക്ഷണങ്ങൾ നടത്തി ഈ ചോദ്യങ്ങൾക്കൊരു ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സഭാപ്രസംഗി ശ്രമിക്കുകയാണ്. ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ചിന്തിക്കാം. സഭാപ്രസംഗി 1 ശലോമോൻ ചിന്തിക്കുന്നത് ധാരാളം ജ്ഞാനം സമ്പാദിക്കുന്നത്, അറിവ് സമ്പാദിക്കുന്നതാണ് ജീവിതത്തിൽ ലക്ഷ്യമായി ശലോമോൻ ആദ്യം കരുതുന്നത്. 1 ധാരാളം അറിവ് സമ്പാദിക്കുന്നത്, ജ്ഞാനം സമ്പാദിക്കുന്നത് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് താൻ കരുതുന്നു. ഇപ്പൊ തന്റെ സകല ശ്രദ്ധയും ഇതിനു വേണ്ടിയിട്ട് താൻ കേന്ദ്രീകരിക്കുകയാണ്. മറ്റുള്ള എല്ലാവരെക്കാളും അധികം അറിവും ജ്ഞാനവും ഞാൻ സമ്പാദിച്ചു, ശലോമോൻ എഴുതിയിരിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, വളവുള്ളതിനെ നേരെയാക്കുവാൻ പാടില്ല, കുറവുള്ളതിനെ എണ്ണിത്തീർക്കുവാനും സാധിക്കുന്നില്ല. അപ്പൊ തന്റെ ജ്ഞാനത്തിന്റെ പരമോന്ന അവസ്ഥയിലെ, ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ താൻ ചെന്നു ചേർന്നപ്പോൾ ശലോമോൻ ഒരു കാര്യം മനസ്സിലാകുന്നു, വളവുള്ളതിനെ നേരെയാക്കാൻ പറ്റുന്നില്ല, കുറവുള്ളതിനെ എണ്ണിത്തീർക്കാനും പറ്റുന്നില്ല. നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് കുറച്ച് അറിവൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉള്ള മിടുക്കരാണ്, മറ്റുള്ളവരെയൊക്കെ നന്നാക്കാൻ ശ്രമിക്കാമെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. പക്ഷെ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ആരും നന്നാക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് നാം തന്നെ നന്നാകുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. എന്നിട്ടും ശലോമോൻ പറയുന്നു, ജ്ഞാനബാഹുല്യത്തിൽ വ്യസന ബാഹുല്യമുണ്ട്, അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. അപ്പം ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ജ്ഞാനസമ്പാദനം മാത്രമാണെങ്കിൽ നമുക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകത്തുള്ളൂ. നമ്മളിങ്ങനെ ചോദ്യം ചോദിച്ചു, എന്താണ് ജീവിതത്തിന്റെ അർത്ഥമെന്ന്. അപ്പൊ കേവലം ജ്ഞാനസമ്പാദനം എന്ന് പറയുന്നത് അറിവ് മാത്രം നേടിയാൽ അതിന്റെ ജീവിതത്തിന്റെ അർത്ഥം പൂർണ്ണമാകുന്നില്ല എന്ന് ശലോമോൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പം അറിവുകൊണ്ട് മാത്രം നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കാനോ ജീവിത ലക്ഷ്യം സാധിക്കാമെന്ന് വിചാരിച്ചാല് സഭാപ്രസംഗി പറയുന്നു അത് നടക്കത്തില്ല. അപ്പൊ ഒന്നാമതായിട്ട് ശലോമോൻ കണ്ടത് ധാരാളമായി ജ്ഞാനം സമ്പാദിക്കുന്നത് ജീവിത ലക്ഷ്യമായി കരുതുന്നത് അത് ശരിയാണെന്ന് തോന്നുന്നില്ലെന്ന് അവസാനം ശലോമോൻ തന്നെ ഒരു കൺക്ലൂഷനിലെത്തുകയാണ്. കാരണം അറിവ് വർദ്ധിച്ചിടത്തെല്ലാം ജ്ഞാനബാഹുല്യമുണ്ട്, ജ്ഞാനബാഹുല്യത്തിൽ വ്യസനബാഹുല്യമുണ്ട്. അതുപോലെ തന്നെ ഞാൻ എത്ര അറിവ് സമ്പാദിച്ചിട്ട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, വളവുള്ളതിനെ നേരെയാക്കാനും പറ്റത്തില്ല, കുറവുള്ളതിനെ എണ്ണിത്തീർക്കാനും സാധിക്കുന്നില്ല. ഒന്നാമതായിട്ട് താൻ കണ്ടത് താൻ ശ്രമിച്ചത് ജ്ഞാനം സമ്പാദിക്കുന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നാണ്. രണ്ടാമത്തെ പരീക്ഷണം ശലോമോൻ പറയുന്നത് സഭാപ്രസംഗിയിലെ സന്തോഷത്തെ അന്വേഷിക്കുന്നതിലാണ്. അപ്പോൾ ശലോമോൻ പറയുന്നു ഞാൻ സന്തോഷത്തെ പല രീതിയിൽ അന്വേഷിച്ചു, എന്റെ ശരീരത്തിനും മനസ്സിനും എത്രമാത്രം സന്തോഷം കൊടുക്കാനൊക്കുമോ അത്രത്തോളം സന്തോഷം കൊടുക്കാമെന്ന് ഞാനങ്ങ് ചിന്തിച്ചു. ശലോമോൻ പറയുകയാണ്, താൻ പറയുന്നു ഞാൻ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി എനിക്ക് ജീവിക്കാനായിട്ട് മനോഹരമായ അരമനകളെ പണിതു, വെള്ളിയും പൊന്നും നിറഞ്ഞ ട്രഷറികള് ഭണ്ഡാരം ഞാന് ഉണ്ടാക്കി രാജ്യത്തിൽ. അതുപോലെ തന്നെ ഞാന് സംഗീതക്കാരെയും സകല പ്രമോദങ്ങളെയും സകല സന്തോഷങ്ങളെയും സമ്പാദിച്ചു. എന്നിട്ട് താൻ പറയുന്നുണ്ട് എന്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ നിഷേധിച്ചില്ല. ഇത്രയും ആയിട്ടും ശലോമോൻ പറയാണ് രണ്ടാമത്തെ പരീക്ഷണമാണ് തന്റെ സന്തോഷത്തെ ലഭിക്കുവാനായിട്ട് താൻ ശ്രമിക്കുകയാണ്. ശലോമോൻ തമ്പിയെ പറഞ്ഞു ഞാൻ അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി, വെള്ളിയും പൊന്നും നിറഞ്ഞ ഭണ്ഡാരം സ്വരൂപിച്ചു, സംഗീതക്കാരെയാക്കി, എന്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും ഞാൻ നിഷേധിച്ചില്ല, അതിന് നിഷേധിച്ചില്ല, ഞാൻ സന്തോഷത്തെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അവസാനം സഭാപ്രസംഗി പറയുകയാണ് ശലോമോൻ പറയുന്നു ഞാൻ തിരിയെക്കുറിച്ച് അത് ഭ്രാന്തെന്നും സന്തോഷത്തെക്കുറിച്ച് അതുകൊണ്ട് എന്ത് ഫലമെന്നും പറഞ്ഞു. നമുക്കറിയാം സന്തോഷത്തെ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല ഉള്ളത്തിൽ. സന്തോഷം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, പക്ഷെ ശലോമോൻ തിരിച്ച് ചെയ്തതാണിത്. സന്തോഷത്തെ ജീവിതത്തിന്റെ അൽഫായും ഒമേഗയുമായിട്ട് ആദ്യ അവസാനവുമായിട്ട് നമുക്ക് കാണുന്നൊരു പലതും ഉണ്ട്. ഒരു നിമിഷവും മറ്റൊന്നും ആലോചിക്കാതെ എപ്പോഴും സന്തോഷത്തിന് വേണ്ടിയിട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അതാണ്. സിനിമാ തിയേറ്ററുകളിലും അങ്ങനെയുള്ള വിനോദശാലകളിലും ഒക്കെയും കടിച്ചിരുന്ന കൂട്ടത്തെ നാം കാണുന്നുണ്ട്. എന്നാൽ ന്യായമായ സന്തോഷങ്ങൾക്ക് ജീവിതത്തിൽ സ്ഥാനമുണ്ട്. പക്ഷേ വെറും താൽക്കാലികമായിട്ടുള്ള സന്തോഷത്തിൽ മാത്രം മുഴുകി ജീവിതത്തിന്റെ അർത്ഥത്തെ യാഥാർത്ഥ്യത്തെ കണ്ടെത്തുവാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അപ്പം അമിതമായ സന്തോഷങ്ങൾ അനുഭവങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നാം ഓർക്കണം, ഭയങ്കരമായ എക്സൈറ്റ്മെന്റ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ദ അതർ സൈഡ് ഓഫ് ദ ഹാപ്പിനെസ് ദ എക്സൈറ്റ്മെന്റ് ആവശ്യമില്ലാത്ത സന്തോഷത്തിന്റെ അതിന്റെ മറുവശം എന്ന് പറയുന്നത് നിരാശയാണ്, ഡിസപ്പോയിന്റ്മെന്റ് ആണ്. എക്സൈറ്റ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഡിസപ്പോയിന്റ്മെന്റിലേക്ക് മാറും. അമിതമായ സന്തോഷ അനുഭവം പലപ്പോഴും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് ജീവിതത്തിന്റെ നിരാശയിലാണ്. അപ്പൊ ഇന്ന് സമ്പൽ സമൃദ്ധമായ സമൂഹത്തിൽ നമ്മുടെയൊക്കെ സമൂഹത്തിൽ കാണുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ അമേരിക്കയിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോഴേ നമ്മൾ കാണുന്നത് ഇവിടുത്തെ ജീവിത സമ്പ്രദായത്തോടുള്ള എതിർപ്പാണ്. തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ജീവിതാനുഭവം എന്ന് ഇന്ന് പലരും ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഇതോ രണ്ടാമത്തെ കാര്യം ഇതാണ്, ശലോമോൻ തന്റെ പരീക്ഷണം ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നത് സന്തോഷത്തെ അന്വേഷിക്കുന്നതിൽ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തി അവിടെയും ശലോമോൻ പരാജയപ്പെടുകയാണ്. ഒന്നാമതായിട്ട് ജ്ഞാനം സമ്പാദിക്കുന്നതിൽ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണെന്ന് താൻ ചിന്തിക്കുന്നു, അതല്ല എന്ന് മനസ്സിലാകുന്നു. രണ്ടാമത്തെ പരീക്ഷണം സന്തോഷത്തെ അന്വേഷിക്കുന്നതില് താൻ പരീക്ഷണങ്ങൾ പലത് ചെയ്തു, താൻ അരമനകളെ പണിത് മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി സംഗീതക്കാരെ ഒക്കെ ആക്കി തന്റെ കണ്ണാഗ്രഹിച്ചു നിർത്തിയത്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഇതിന്റെ അപ്പുറത്ത് വലിയ കാര്യമൊന്നുമില്ല, ഇതൊന്നുമല്ല ജീവിതത്തിന്റെ അർത്ഥം. മൂന്നാമതായിട്ട് സഭാപ്രസംഗി പറയുന്നത് തന്റെ പ്രയത്നത്തിലും ധനസമ്പാദനത്തിലുമാണ് ലഭിച്ചിട്ടുള്ള സമയം എത്ര ലഭിച്ചാലും അത് പ്രയത്നിക്കുക, കഴിയുന്നിടത്തോളം ധനം സമ്പാദിക്കുക എന്ന വിധത്തിൽ മാത്രം ജീവിതത്തെ സമീപിക്കുന്നവരുണ്ട്. പക്ഷെ അതും ജീവിതത്തിലെ ശാശ്വതമായ സമാധാനമോ സംതൃപ്തിയോ തരുന്നില്ല എന്ന് ശലോമോൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ശലോമോൻ പറയുന്നു, സഭാപ്രസംഗി പറയുന്നുണ്ട്, ഞാൻ ധനം സമ്പാദിക്കുന്നു, എന്റെ കാലശേഷം വരുന്നവൻ, എന്റെ പുറകെ വരുന്നവൻ ഭോഷനായിരിക്കില്ലെന്ന് ആരറിയുന്നു, ആര് ഭക്ഷിക്കും, ആരനുഭവിക്കും എന്നതാണ് തന്നെ അഭിമുഖീകരിക്കുന്ന പ്രശ്നമായിട്ട് ശലോമോൻ കാണുന്നത്. അപ്പൊ രാത്രിയിലും അവന്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല എന്ന് നമ്മുടെ പറയുകയാണ്. ശലോമോൻ പറയുന്നു, ദൈവം മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു, അവൻ ആഗ്രഹിക്കുന്ന ഒന്നിനും കുറവില്ല, പക്ഷേ വേറൊരാളാണ് അത് അനുഭവിക്കുന്നത്. ധനവാന്റെ സമൃദ്ധി അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല, അനുവദിക്കുന്നില്ല, അതുകൊണ്ട് അതിന് തൃപ്തിയില്ല എന്ന് ശലോമോൻ കണ്ടെത്തുകയാണ്. സഭാപ്രസംഗിയുടെ അനുഭവമാണ് ഇത് പറയുന്നത്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ധനവാനായ ഒരു മനുഷ്യൻ തന്റെ ഒരു പ്രാവശ്യം തന്റെ വിളവ് വളരെയധികമായിട്ട് അതെല്ലാം കൂട്ടിവെക്കുകയാണ്, എന്നിട്ട് തന്നെത്താനെ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, എത്ര തലമുറയ്ക്കുള്ള ഭക്ഷണമാണ് ഞാനിപ്പോൾ അറയിൽ കൂട്ടിവെച്ചിരിക്കുന്നത്, എത്ര നാളത്തെ ഒത്തിരി നാളത്തേക്കുള്ള ഭക്ഷണം ഞാൻ അറയിൽ കൂട്ടിവെച്ചിരിക്കുന്നു, ഞാൻ എന്നോട് തന്നെ ഞാൻ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കും. അപ്പൊ പറയും, ദൈവം പറയുന്നു, കൂടായി രാത്രി നിന്റെ ആത്മാവിൻ നിന്റെ ജീവനെ നിന്നോട് ചോദിച്ചാൽ എന്ത്. ഇവിടെ നാം ചിന്തിക്കേണ്ടത് അതാണ്, പ്രയത്നത്തിലും ധനസമ്പാദനത്തിലുമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ജീവിതത്തിന്റെ അർത്ഥമെന്ന് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതും തെറ്റാണെന്ന് ശലോമോൻ പഠിപ്പിക്കുകയാണ്. ഇന്ന് അനേകരുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഭൗമികമായ ലൗകികമായ ലാഭങ്ങളും നേട്ടങ്ങളും മാത്രമാണ്. ആത്മീയമായി ജീവിതത്തെ സംതൃപ്തമാക്കുന്നതിന് ഈ രീതിയിലുള്ള ജീവിതം, ഈ രീതിയിലുള്ള സമീപനം ഒരിക്കലും അനുയോജ്യമല്ല എന്നത് എത്ര വാസ്തവമായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. നാലാമതായിട്ട് സഭാപ്രസംഗി പറയുന്നത് പ്രശസ്തി സമ്പാദിക്കുന്നതിലാണ് താൻ പിന്നെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാൻ ശ്രമിച്ചത്. നാലാമത്തെ തന്റെ അന്വേഷണം മുഴുവൻ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ്. ആ പ്രശസ്തി നേടുമ്പോൾ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താമെന്ന് ശലോമോൻ വിചാരിക്കുകയാണ്, സഭാപ്രസംഗി വിചാരിക്കുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, സുഗന്ധതൈലത്തെക്കാൾ മെച്ചമായ കാര്യമാണ് നല്ല പേരെന്നുള്ളത്. പക്ഷെ ഒരു കാര്യം പിന്നീട് ശലോമോൻ മനസ്സിലാക്കുന്നു, പ്രശസ്തി എത്ര നാൾ നിലനിൽക്കും? പ്രശസ്തരായ പലരും ക്രമേണ അപ്രശസ്തരായിട്ട് തീരുന്നു. അപ്പം നേരുള്ളവനായി സത്യമുള്ളവനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ശലോമോൻ പറയുന്ന കാര്യമാണ്, സത്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, നേരുള്ളവനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അനേകം സൂത്രങ്ങളെ അന്വേഷിക്കുന്നവനായിട്ട് രൂപാന്തരപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ട്? പ്രശസ്തിയുടെ മാർഗത്തിൽ പ്രശസ്തി നേടുവാനായിട്ട്. നാം ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്, ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയില് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പലപ്പോഴും ഈ ഫേസ്ബുക്ക് എന്നും ട്വിറ്റർ എന്നും വാട്സാപ്പ് എന്നും ഒക്കെ പറയുന്ന പല സോഷ്യൽ മീഡിയാസും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വശത്തിൽ പറഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രശസ്തിക്ക് വേണ്ടി തന്നെയാണ് എന്ന് എപ്പോഴും ഓർക്കുക. ശലോമോൻ പറയുന്നു, ഈ സഭാപ്രസംഗി പറയുന്നത് പ്രശസ്തി സമ്പാദിക്കുന്നതിനും വലിയ കാര്യങ്ങളൊന്നുമില്ല എന്ന് ശലോമോൻ പറയുകയാണ്. പലരും നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതും കൊടുക്കുന്നതും പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ മാഞ്ഞു പോകുന്ന പ്രശസ്തി മനുഷ്യനെ പിന്നീട് നിരാശനാക്കി തീർക്കുന്നു എന്ന് നാം ഓർക്കണം. ശാശ്വതമായിട്ട് പ്രശസ്തിയിൽ ആശ്രയിക്കുവാൻ നമുക്ക് ആർക്കും സാധിക്കത്തില്ല. കാരണം ചരിത്രത്തിന്റെ ഓരോ സമയം നമ്മൾ പരിശോധിക്കും മനസ്സിലാക്കാം, നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിയിട്ടുള്ള പലരും ക്രമേണ നിരാശയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ചരിത്രം അവരെ എന്നേക്കുമായിട്ട് അങ്ങ് മറന്നു കളഞ്ഞിരിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. പക്ഷേ ശലോമോൻ പറയുന്നുണ്ട്, ശാശ്വത മൂല്യങ്ങളെ മാത്രം മുറുകെ പിടിക്കേണ്ടത് ആവശ്യമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ. അപ്പം നാല് കാര്യങ്ങളിലാണ് സലോമോ ശ്രമിച്ചത് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ. ഒന്നാമതായി ജ്ഞാനം സമ്പാദിക്കുന്നതാണ് ജീവിതത്തിന്റെ അർത്ഥമെന്ന് നാം വിചാരിച്ചു. രണ്ടാമത്തെ തന്റെ പരീക്ഷണം സന്തോഷത്തെ അന്വേഷിക്കുന്നതിലാണ് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താമെന്നൊന്ന് നാം വിചാരിക്കുന്നു. മൂന്നാമത് നാം വിചാരിക്കുന്നത് തന്റെ പ്രയത്നത്തിലും ധനസമ്പാദനത്തിലുമാണ് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാൻ സാധിക്കുന്നതെന്ന് താൻ വിചാരിക്കുന്നു. അവസാനമായിട്ട് താൻ പറയുന്നു, താൻ പ്രശസ്തിയെ അന്വേഷിച്ചു. പ്രശസ്തിയെ അന്വേഷിക്കുമ്പോഴാണ് പ്രശസ്തിയിലാണ് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാൻ സാധിക്കുന്നത്. പക്ഷേ ശലോമോൻ പറയുന്നു ഇതെല്ലാം മായ മായ എന്ന്. അപ്പം ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ആ പ്രസംഗിയുടെ അന്വേഷണങ്ങളെല്ലാം തന്നെ നിരാശയിൽ അവസാനിച്ചതായിട്ട് നാം കാണും. സാധാരണ നമുക്കുണ്ടാകുന്ന ജീവിതത്തിന് ജീവിതത്തോടുള്ള സമീപനങ്ങളാണ് സഭാപ്രസംഗിയിൽ അഭിമുഖീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സഭാപ്രസംഗി പറയുന്നത്, ശലോമോൻ പറയുന്നത്, ആ മായ മായ, ജീവിതം മൊത്തം മായയാണ്. അപ്പം ഇതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ ജീവിത വ്യാഖ്യാനമാണ് ക്രിസ്തീയ ജീവിത വ്യാഖ്യാനമെന്നും വേദപുസ്തകത്തിൽ നാം കാണുന്നത്. കർത്താവ് പഠിപ്പിച്ച ജീവിത മാതൃക എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. എന്നാൽ ജ്ഞാനം അറിവാർജിക്കണം, സന്തോഷമാർജിക്കണം, നമ്മുടെ പ്രയത്നത്തിനും പ്രശസ്തിക്കും ഒക്കെ അതിൻ്റെതായിട്ടുള്ള സ്ഥാനം ജീവിതത്തിലുണ്ട്. പക്ഷേ അവയിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ടുള്ള ജീവിതം അർത്ഥശൂന്യമായ ജീവിതമെന്ന് കർത്താവ് സുവിശേഷങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു എന്ന് നാം ഓർക്കുക. അപ്പൊ ക്രിസ്തീയമായ ദർശനത്തിലൂടെ ആ കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ കാണുമ്പോൾ ജീവിതത്തിലെ അർത്ഥവ്യത്യാസമുണ്ടാകുന്നു. അതാണ് പൗലോസ് അപ്പോസ്തലം പഠിപ്പിക്കുന്നത്. മായയുടെ സ്ഥാനത്ത് ശാശ്വതമായിട്ടുള്ള പല കാര്യങ്ങളെയും കാണുവാൻ നമുക്ക് സാധിക്കുന്നു, പല മൂല്യങ്ങളെയും കാണുവാൻ നമുക്ക് സാധിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണവും ജീവിതത്തിന് തന്റെ ഉയർത്തെഴുന്നേൽപ്പും ജീവിതത്തിന് പുതിയൊരു വ്യാഖ്യാനം നൽകുകയാണ്. അതായത് ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട് നിത്യജീവങ്കിലേക്കുള്ള ഒരു ജീവിതപാതയാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ആ വലിയൊരു കാഴ്ചപ്പാടിനെ നമ്മൾ നേടുമ്പോഴേ നമ്മളെ ജ്ഞാനം, ധനം, യശസ്സ്, പ്രയത്നം ഇവയെല്ലാം ശരിയായ സ്ഥാനമില്ലാക്കുവാനുണ്ടാകും എന്നുള്ള കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പ്രശംസിക്കത്തക്ക പല കാര്യങ്ങളുണ്ടായിരുന്നു. ഗമാലിയേലിനുള്ള അഭ്യസനത്തിൽ നിന്ന് ലഭിച്ച പരിജ്ഞാനം, താൻ റോമാപൗരൻ എന്നുള്ള ആ ഖ്യാതി, അതുപോലെ തന്നെ എബ്രായന്റെ ആ കുടുംബമഹിമ, ആഭിജാത്യം, ഇതെല്ലാം തനിക്ക് അവകാശപ്പെടുവാനുണ്ടായിരുന്നുവെങ്കിലും യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടപ്പോൾ വിലയുള്ളതും വിലയില്ലാത്തതും ഏതെന്ന് മനസ്സിലാക്കുവാൻ പൗലോസിന് സാധിക്കുന്നു. താം പറയുന്നത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നതായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായും മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ വിലയുള്ളതെന്ന് നാം മനസ്സിലാക്കുന്നു. പക്ഷേ നാം ഓർക്കണം ഓരോ സപ്പോസലും റോമർ കയ്യിലും 12:2 പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതമിന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. ഹായ സകലവും മായ അത്രേ, സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യൻ എന്തിലാർക്കുമെന്ന സഭാപത്നി പറയുന്നതിന് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതിനൊരു ആൻസർ ഉത്തരം തരികയാണ് പൗലോസ് അപ്പോസ്തലൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണ പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതമില്ലെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെ പ്രയത്നത്തിനും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ധനത്തിനും നമ്മുടെ കഴിവിനും നമ്മുടെ പ്രശസ്തിയുള്ള ആഗ്രഹം എന്ത് കാര്യമാണ്, സന്തോഷത്തിനും എല്ലാ കാര്യത്തിനും അർത്ഥമുണ്ടാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. നാം ഓർക്കണം കഴിഞ്ഞ ആഴ്ച നമ്മൾ വേദവകുപ്പിനും വിശുദ്ധ ഏവങ്കേലിയനും വായിച്ചു. വായിച്ചപ്പോൾ അതിനകത്ത് 17-ാം അധ്യായത്തിൽ കർത്താവിന്റെ മഹാവിരോധ പ്രാർത്ഥനയാണ് ഏവങ്കേലിയൻ വായന ഉണ്ടായിരുന്നത്. അവിടെ പറയുന്നുണ്ട് കർത്താവ് പോലും ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരേ ഒരു പ്രാർത്ഥനയാണ്, എന്റെ ശിഷ്യന്മാരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല പിതാവേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത്, പിന്നെയോ അവരീ ലോകത്തിലായിരിക്കുമ്പോൾ ദുഷ്ടൻ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അതല്ലാതെ വേറൊരു പ്രാർത്ഥനയും ഈ ലോകത്തിൽ നിന്ന് അവരെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവരീ ലോകത്തിലായിരിക്കുമ്പോൾ ദുഷ്ടൻ നിന്ന് അവരെ കാക്കണം. അപ്പൊ ലോകം ശത്രു നിറഞ്ഞതാകിയാൽ ഈ ലോകത്തോട് ബന്ധപ്പെടാതെ കഴിവതും നമുക്ക് പലപ്പോഴും നമുക്ക് വരുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് പലപ്പോഴും നാം ഈ ലോകത്തിലായിരിക്കുമ്പോഴേ നമ്മൾ ചിന്തിക്കുകയാണ് എന്റെ നാട് സ്വർഗീയമാകിയാൽ ഈ ലോകത്തിൽ എന്ത് നടക്കട്ടെ, ഞാൻ ദൈവത്തോടൊപ്പം സ്വൈര്യമായി ജീവിക്കും, അതല്ല വേണ്ടത്. രണ്ടാമത് നമ്മൾ വിചാരിക്കുകയാണ് ഈ ലോകത്തോട് അനുരൂപമായി അതിന്റെ ഒരു ഭാഗമായി തീർന്ന് നമ്മുടെ തന്നെ ജീവിതത്തെ നമ്മുടെ ആത്മീയത നഷ്ടപ്പെടുത്താൻ, അതുമല്ല നമുക്ക് വേണ്ടത്. പിന്നെയോ കർത്താവിനോട് ചേർന്ന് കർത്താവ് കാണിച്ചെന്ന മാതൃക ഓരോ സമയത്തും താൻ പ്രാർത്ഥിക്കുകയുമായിരുന്നു, അതുപോലെ തന്നെ തന്റെ ശിഷ്യന്മാരോട് ബന്ധപ്പെടുകയുമായിരുന്നു. നാം ഓർക്കുക എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതെന്ന് ചോദിച്ചാൽ നിരന്തരം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തോടുള്ള കൂട്ടായ്മ ആചരിക്കുക എന്നുള്ള അനുഗ്രഹകരമായ കർത്തവ്യം, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ മാത്രമേ ജീവത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ, ജീവത്തിന് അർത്ഥത്തെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തോടുള്ള ബന്ധം പ്രാർത്ഥനയിൽ, അതുപോലെ തന്നെ തന്റെ സമൂഹത്തോടുള്ള കൂട്ടായ്മ ആചരണം, നല്ല രീതിയിലുള്ള കൂട്ടായ്മ ആചരണം, എങ്കിൽ മാത്രമേ ജീവത്തിന് അർത്ഥം കണ്ടെത്തുവാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നാം ഓർക്കണം, ലോകത്തോട് അനുരൂപപ്പെട്ട് ക്രിസ്തുയേശുവിലുള്ള നിലനിൽപ്പിനെ തന്നെ നഷ്ടപ്പെടുത്താനുള്ള ഒരു പ്രവണത നമ്മിൽ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഒരു ചെറുകഥ പറഞ്ഞ് ഓസ്കാർ വൈൽഡ് എഴുതിയ ഒരു ചെറുകഥ പറഞ്ഞ് ഞാൻ നിർത്താം. അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഓസ്കാർ വൈൽഡ് എന്ന സാഹിത്യകാരൻ തന്റെ ചെറുകഥയിലെ ഷോർട്ട് സ്റ്റോറിയിൽ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു ഒരു പട്ടണത്തിലെ ഒരു തെരുവിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ കെട്ടിടത്തിന്റെ ജനലിന് സമീപം ഒരാള് കുടിച്ച് മദ്യപിച്ച് മത്തനായി കിടക്കുന്ന ചെറുപ്പക്കാരന് ശബ്ദം കേട്ട് അവിടെ ചെല്ലുകയാണ്, നീ എന്തിനാണ് നിന്റെ ആത്മാവിനെ മദ്യപാനം കൊണ്ട് ഇങ്ങനെ നശിപ്പിക്കുന്നതെന്ന് കർത്താവിനോട് ചോദിക്കുന്നു. അവൻ മറുപടി പറയുന്നത്, കർത്താവെ, ഞാൻ കുഷ്ഠരോഗിയായിരുന്നു, നീ എന്നെ അന്ന് സുഖപ്പെടുത്തി, മറ്റെന്താണ് ഇനി ഞാൻ ചെയ്യുവാനുള്ളത്? കർത്താവിന് സങ്കടം വന്നിട്ട് കർത്താവ് പിന്നെയും പട്ടണത്തിൽ കൂടെ മുന്നോട്ട് പോവുകയാണ്. കുറെ ദൂരെ ആ പട്ടണത്തിൽ കൂടി കർത്താവ് നടന്നപ്പോൾ തുർമാർഗിയായിട്ടുള്ള ഒരു സ്ത്രീയെ പിന്തുടരുന്ന ഒരു യുവാവിനെ കണ്ടു. അവനോട് ചോദിച്ചു, ഹലോ എന്റെ സഹോദര, നീ നിന്റെ ആത്മാവിനെ ദുർമാർഗത്താൽ എന്തിനാണ് നശിപ്പിക്കുന്നത്? നീ എന്തിനാണ് ഈ ദുർമാർഗിയായ സ്ത്രീയുടെ പുറകെ നടക്കുന്നത്? ഉടനെ അവൻ ഉത്തരവായിട്ട് പറയുന്നു, കർത്താവേ, ഞാൻ കുരുടനായിരുന്നു, നീ എനിക്ക് കാഴ്ച നൽകി, മറ്റെന്താണ് ഞാൻ ഈ ചെയ്യുക? കർത്താവിന് വീണ്ടും സങ്കടം വരികയാണ് ഈ കഥയിൽ. കർത്താവ് വീണ്ടും നടന്നു, പട്ടണത്തിന്റെ മധ്യത്തിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ തലകുനിച്ചിങ്ങനെ നിന്ന് കരയുന്നത് കണ്ട് കർത്താവ് അവനോട് ചോദിച്ചു, അല്ലയോ സഹോദര, നീ എന്തിനാണ് കരയുന്നത് ഇവിടെ നിന്ന്? ഉടനെ ഉത്തരം പറയുകയാണ്, കർത്താവെ, ഞാൻ മരിച്ചവനായിരുന്നു, നീ എന്നെ ഉയർപ്പിച്ചു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് എന്തിനാണ് എന്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് പലപ്പോഴും ലോകത്തോട് അനുരൂപപ്പെട്ടിട്ട് ക്രിസ്തുവേശുവിലുള്ള ജീവിതത്തെ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുത്തുവാനൊരു പ്രവണത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആ കഥയുടെ ഒരു അനുസ്മരണമാണ് ഓസ്കാർ വൈൽഡിന്റെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ നാം ഓർക്കുക, കർത്താവ് തന്റെ ജീവിതം, ക്രൂശീകരണം, തന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയാൽ നമ്മെ രക്ഷിച്ചു. പക്ഷെ നമ്മുടെ പ്രതികരണം എന്താണ്? ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് നമ്മുടെ വ്യക്തിത്വം നശിപ്പിക്കുന്നതാണോ നമുക്ക് വേണ്ടത്? നമ്മെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാഞ്ഞാൽ നാം ഈ ലോകത്തോട് അനുരൂപപ്പെട്ടവരായിത്തീരും. അതുകൊണ്ട് ഈ വിധമായിട്ടുള്ള അപകടത്തിൽ നിന്നും ലോകത്തോടുള്ള രജ്ഞത്തിൽ നിന്നും നമ്മെ തന്നെ സൂക്ഷിച്ചേ മതിയാവും. എന്നാൽ നാം പലപ്പോഴും ക്രൂശിനെ ഒഴിവാക്കുവാൻ വേണ്ടി, കഷ്ടപ്പാടിനെ ഒഴിവാക്കുവാൻ വേണ്ടി നാം ലോകത്തോട് ചേർന്ന് പോകുവാനിടയുണ്ട്. അതുകൊണ്ട് നാം പ്രത്യേകം ഓർക്കുക, ഇതിന്റെ അവസാനം നാം പടക്കടം വരുമ്പോഴേ ശലോമോൻ ചോദിച്ച ഒരേ ചോദ്യത്തിന് ഉത്തരം, സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നാലും മനുഷ്യന്റെ ലാഭം എന്ന് ചോദിച്ച ചോദ്യത്തിന് തിരിച്ചുത്തരമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുക, ക്രിസ്തുവെന്ന യാഥാർത്ഥ്യത്തിൽ ആശ്രയിക്കുക, കർത്താവിന്റെ തുടർച്ചയായ സാന്നിധ്യം അനുഭവിക്കുക. ഈ അടിസ്ഥാനത്തിൽ നാം പണിപ്പെടുമ്പോൾ, ഈ അടിസ്ഥാനത്തിൽ നാം ആയിരിക്കുമ്പോൾ ജീവിതത്തിന്റെ അർത്ഥത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ജീവിതത്തിന്റെ മഹത്തായ അർത്ഥം ഈ പെന്തക്കോസ്ത് നാളിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ വലിയ അർത്ഥം നമ്മുടെ ജീവിതത്തിന് സഹായകരമായി തീരട്ടെ. കർത്താവായ യേശു ക്രിസ്തു അതിന് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.
ദൈവദിനനാമം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛന്റെ അല്ലെങ്കിൽ ബെന്നി അച്ഛന്റെ ശ്രേഷ്ഠമായ സന്ദേശം നമ്മളൊക്കെയും വളരെ ഭംഗിയായി കാതോർത്തു. മനുഷ്യ ജീവിതത്തിന്, പ്രത്യേകിച്ച് ക്രൈസ്തവന്റെ ജീവിതത്തിന് അനിവാര്യവും വളരെ അടിസ്ഥാനവുമായ ചില ആശയങ്ങളെ ഒരു താരതമ്യ പഠനം പോലെ അവതരിപ്പിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛന് കഴിഞ്ഞു. ശലോമോനും വിശുദ്ധനായ പൗലോസും അവരുടെ ജീവിത ദർശനങ്ങളെ പകർത്തിയതിന്റെ താരതമ്യം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിൽ ലക്ഷ്യം വെച്ച നാല് കാര്യങ്ങളെ ശലോമോന്റെ ജീവിതത്തിൽ നിന്ന് അച്ഛൻ അടർത്തിയെടുത്തു. ജ്ഞാനം സമ്പാദിക്കുന്നതിലൂടെ പ്രസിദ്ധനാകുക, സന്തോഷത്തെ അന്വേഷിച്ച് സന്തോഷത്തിന്റെ പൂർണ്ണത പ്രാപിക്കൽ, പ്രയത്നവും ധനവും കൊണ്ട് ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് വരിക, പ്രശസ്തിയിലൂടെ സായുജ്യം അണയുക. ഈ ചിന്തകളൊക്കെ ശലോമോൻ തന്റെ സ്വന്തം ജീവിതത്തിലൂടെ പകർത്താനും പ്രകടിപ്പിക്കുവാനും ആർജിക്കുവാനും ഒക്കെ ശ്രമിച്ചു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കും അച്ഛൻ പരിചയപ്പെടുത്തി വേദപുസ്തകത്തിലൂടെ, സകലതും മായയാണ്, ഇതൊന്നും റിയൽ അല്ല, അയാഥാർത്ഥമായ കാര്യമാണെന്നുള്ള ചിന്തയിൽ സ്വന്തം ജീവിത അനുഭവത്തിലൂടെ ശലോമോൻ പരിചയപ്പെടുത്തി. അതിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു തലക്കെട്ട് പറയാം, ദ ലൈഫ് എക്സ്പീരിയൻസ് ഓഫ് സോളമൻ. എന്നാൽ പരിശുദ്ധനായ പൗലോസ്ലിഹായെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിലൂടെ അല്ല, വാക്യങ്ങളിലൂടെ അല്ലെങ്കിൽ ലേഖനത്തിലൂടെ ലോകത്തിന് അനുരൂപമാകാതെ ദൈവകൃപയിൽ അനുരൂപപ്പെടാനുള്ള ഒരു ആഹ്വാനം നൽകുന്നത്. പിതാക്കന്മാര് പഠിപ്പിക്കുന്നതും വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നതും ഇറ്റ് ഈസ് ത്രൂ ദ ഡമാസ്കസ് എക്സ്പീരിയൻസ്. ഡമസ്കോസിലേക്ക് പോകുന്ന യാത്രാ മധ്യേ ഉള്ള സംഭവത്തിന് മുമ്പ് വരെ തന്റെ ജീവിതാനുഭവത്തിലൊന്നും ക്രിസ്തുവിന്റെ മാർഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന രംഗങ്ങളൊന്നുമില്ല. ക്രൈസ്തവനെ എതിർക്കുക, പാണ്ഡിത്യം കൊണ്ടും തന്റെ സ്ഥാനം കൊണ്ടും ക്രൈസ്തവരെ എതിർക്കുക. എന്നാൽ ക്രിസ്തു സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ട മനുഷ്യൻ പിന്നീട് കാഴ്ച പ്രാപിക്കുന്നത് ക്രിസ്തുവിന്റെ ദർശനത്തിലുള്ള പ്രകാശവുമായിട്ടാണ്. അതുകൊണ്ട് രണ്ടുപേരെയും നമുക്കൊന്ന് താരതമ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടി അച്ഛൻ ഒരുക്കി തന്നിരിക്കുകയാണ്. സ്വന്തം ജീവിതം കൊണ്ട് തിരിച്ചറിഞ്ഞ ഒരനുഭവം ശലോമോൻ പങ്കുവെക്കുമ്പോൾ, ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞപ്പോൾ, ക്രിസ്തു തൊട്ടപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തിലൂടെ പരിശുദ്ധനായ പൗലോസ്ലീഹ തന്റെ ജീവിത ദർശനത്തിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി. അച്ഛൻ ആനുകാലിക സംഭവങ്ങളൊക്കെ ഇതിനകത്ത് പല പ്രാവശ്യം ആവർത്തിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ പോലും നമ്മൾ ആത്യന്തികമായി ഉപയോഗിക്കുന്നത് അവനവന്റെ പ്രശസ്തിക്കും സന്തോഷത്തിനും ഒക്കെ. അതുകൊണ്ടാണ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, ഇന്നലെയും ഞാനൊക്കെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയുടെ ഭാഗമായിട്ട് നിന്നപ്പോൾ ആ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് എല്ലാവരും നോക്കിയത് അവരവരുടെ മുഖം അതിനകത്ത് ഉണ്ടോന്നാണ്. പക്ഷെ അത് ബാക്കി എല്ലാവരും ഉണ്ടെന്നോ അതിനകത്ത് യഥാർത്ഥത്തിൽ വന്ന അതിഥി കണ്ണടച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ കണ്ണടച്ചാണോ ഇരിക്കുന്നത്, നേരെയാണോ ഇരിക്കുന്നത്, ഇത് നോക്കുന്നതിനേക്കാൾ അവരവരെ പ്രൊജക്ട് ചെയ്യാൻ, ദറ്റ് മീൻസ് വി ഫീലിംഗ് എന്നൊരു ഒരു കൺസെപ്റ്റിൽ നിന്ന് ഐ ഫീലിംഗിലേക്ക് മാറുകയാണ്. ഒരു സോഷ്യോളജിക്കൽ ടേമ, ഞാൻ എന്ന ഒരു പദം, ഞങ്ങൾ എന്ന പദത്തിൽ നിന്ന് ഞാൻ. ക്രൈസ്തവ ദർശനത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഒരാളെ സമർപ്പിക്കുന്ന ചിന്തയേക്കാൾ ഉപരി നമ്മളെ മുഴുവനായും സമർപ്പിക്കുകയാണ്. മനുഷ്യരെയും ജീവജാലങ്ങളെയും പ്രകൃതിയെയും ഒക്കെ സമർപ്പിക്കുകയാണ്. അപ്പൊ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു നിമിഷം നമുക്കുണ്ടാകുക എന്നുള്ള ഒരു വ്യക്തത പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് നൽകുകയുണ്ടായി. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാനും പെട്ടെന്ന് വാക്കുകൾ ചുരുക്കട്ടെ. സംഗീതം നമുക്കൊക്കെ ഇഷ്ടമാണ്. നമ്മളൊക്കെ എത്ര പാട്ട് പാടാൻ കഴിവില്ല എന്ന് നടിക്കുന്നവരും ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാറുണ്ട്. ഈ പാട്ടുകളിൽ രണ്ടു തരം സംഗീതമുണ്ട്, മാർഗി സംഗീതവും ദേശി സംഗീതവും. മാർഗി സംഗീതം എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുന്ന സംഗീതമാണെങ്കിൽ, ദേശി സംഗീതം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ ലോകത്തിൽ സന്തോഷിക്കാൻ കിട്ടുന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സന്തോഷം അത് സംഗീതത്തിലൂടെ അവതരിപ്പിക്കുക. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന്, ഇന്നത്തെ തലമുറയിൽ നിന്ന് മാത്രമല്ല ഏത് തലമുറയിലും, സിനിമാ ഗാനങ്ങൾ പെട്ടെന്ന് കയറി വരും. അതങ്ങനെയാണ്. എന്നാ ചിലരുടെ കാറിൽ യാത്ര ചെയ്യുമ്പോഴറിയാം, തുടക്കം മുതൽ ഒടുക്കം വരെയും ഭക്തി സാന്ദ്രമായ ഗാനങ്ങൾ മാത്രമേ അവരിടൂ. അപ്പൊ അവര് വിശുദ്ധനാന്ന് പറയാൻ വേണ്ടിയല്ല. ഇത് രണ്ടിനകത്തും സന്തോഷമുണ്ട്, പക്ഷെ ആത്യന്തികമായ സംഗീത സന്തോഷം ലഭിക്കുന്നത് മാർഗി സംഗീതത്തിലൂടെയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെ. അങ്ങനെ ചിന്തയോടുകൂടി വരുന്ന ഒരാൾക്ക് ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ മുഷിപ്പ് തോന്നത്തില്ല. തീരുന്നവരെയും പോസ്റ്റ് കമ്മ്യൂണിയന്റെ പാട്ട് അവർ പള്ളിയിൽ ചെന്നപ്പോൾ അത് പാടുന്ന കേട്ടപ്പം ആ ഒരു വ്യക്തി പറഞ്ഞു, ഇതൊക്കെ അച്ഛന്മാർ തന്നെ പാടേണ്ടെന്നില്ല, എന്തിനാ ജനങ്ങളെ കൊണ്ട് പാടിക്കുന്നത്. കാര്യം ആ സമയത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്നത്തേക്കുള്ള ആരാധനയുടെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഒരു ചൊടിക്കുന്ന വർത്തമാനം പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. പോട്ടെ, ഞാൻ അവരെ കുറ്റപ്പെടുത്താനല്ല. അപ്പൊ ഈ മാർഗ്ഗ സംഗീതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ജ്ഞാനവും ഒത്തുചേരുന്ന ഒരു നിമിഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പൊ ഞാൻ ചുരുക്കത്തിൽ പ്രിയപ്പെട്ട അച്ഛന്റെ വളരെ ദർശന മുഖത്തോടുകൂടിയുള്ള ഇന്നത്തെ ഈ ആശയം, പ്രത്യേകിച്ച് ശലോമോൻ തന്റെ ജീവിതത്തിലൂടെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചതും ഒടുവിൽ ഒരു കൺക്ലൂഷനിൽ എത്തുമ്പോഴും അതിന്റെ മധ്യത്തിൽ ശലോമോൻ ദൈവത്തിൽ നിന്നൊരു കാര്യം ചോദിച്ചു വാങ്ങിച്ചു. ആ ചോദിച്ചു വാങ്ങിച്ച കാര്യത്തിന്റെ പേരാണ് വിസ്ഡം, ദ എബിലിറ്റി ടു ഫൈൻഡ് ഔട്ട് വിച്ച് ഈസ് റൈറ്റ് ആൻഡ് വിച്ച് ഈസ് റോങ്. നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള ഒരു സിദ്ധി അത് ദൈവത്തിൽ ഉണ്ടെന്നും അത് പ്രാപിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ അത് അനിവാര്യമാണെന്നും ശലോമോൻ തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നുമുണ്ട്. ഈ ചിന്തകൾ കൊണ്ട് നമ്മുടെ ദിവസങ്ങൾ, പ്രത്യേകിച്ച് കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ നിറയട്ടെ. എല്ലാവർക്കും ഇതൊരു നല്ല കുളിർമഴ പെയ്തതിന്റെ സന്തോഷം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛന്റെ നല്ല വാക്കുകൾക്ക് ഏറെ ഞങ്ങളൊക്കെ കടപ്പെട്ടവരാണ്. തുടർന്നും ഇപ്രകാരമുള്ള ദർശന മുഖമുള്ള ചിന്തകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അച്ഛനെയും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.
താങ്ക് യു അച്ഛൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയം പേര് വായിക്കുന്നു. കുഞ്ഞുമോൻ അപ്പണ്ണൻ, നിർമ്മല രാജൻ, എബ്രഹാം, എലിസബത്ത്, ജോൺസൺ, ടോബി, മറിയ, എനു, ബെഞ്ചമിൻ, സണ്ണി, മനോജ്, സൗമ്യ, സൂസൻ തോമസ്, ജോയി, സേറ, മോളി, സജി, റൊഹാൻ, ജോയൽ, ജോജി, മാത്യു, ജോയൽ, മോഹൻ, ജിമ്മി, ആലിസ് ജോസഫ്, തോമസ്, മറിയാമ തോമസ്, ബിന്ദു, അനൂപ് തോമസ്, ഫാൻസി തോമസ്, വർഗീസ്, ശാന്തി, രാജൻ തോമസ്, ലിസി, എബ്രഹാം, ജോസ് ആൻഡ് ഷാജി, അനന്യ മാത്യു. 10 മാസമുള്ള അനന്യ അമോളുടെ ഓപ്പൺ ഹാർട്ട് സർജറിയാണെന്ന് അമോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ആര്യ, ജോൺ ജേക്കബ്, അല്ലാലു ജോൺ. നമ്മുടെ പ്രാർത്ഥനയില് ഈ കാര്യങ്ങളൊക്കെ, ഈ രോഗികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നമ്മുടെ ശിരസുകളെ ദൈവോപാസമർപ്പിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, വീണ്ടും അന്യമാറുന്ന ഒരു ബുധനാഴ്ചയോട് പ്രത്യേകിച്ച് പരിശുദ്ധമായ പെന്തിക്കോസി പെരുന്നാളിലേക്ക് ഞങ്ങളെ ഒരുക്കുന്ന ഈ നിമിഷങ്ങളിൽ താഴ്മയോടെ സമർപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ കൂടി ഞങ്ങളെ തന്നെ സമർപ്പിക്കാൻ തന്നെ കൃതയോർത്ത് സ്തുതിക്കുന്നു. വളരെ ശ്രേഷ്ഠമായ ഒരു ദൈവവചനം കേൾക്കാനിടയായതിൽ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തികഞ്ഞ ആത്മീക ദർശനബോധത്തോടുകൂടി ലോകത്തിന്റെ നന്മയല്ല ഉയരത്തിലെ നന്മയെ കണ്ടെത്തി ആ ഒരു തിരിച്ചറിവിലും ആ ഒരു ബോധ്യത്തിലും ആ ഒരു ദൈവിക ജ്ഞാനത്തിലും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെ ഓരോ നിമിഷവും വളരെ അത്ഭുതകരമായി താങ്ങുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ സന്തോഷകരമായ നിമിഷങ്ങൾ ഞങ്ങളുടെ ബുദ്ധിയിൽ ലഭിച്ചതല്ല, ഞങ്ങളുടെ കരുണയിലും ഔദാര്യത്തിലും ലഭ്യമായതാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഏറ്റവും വിനയപ്പെട്ട് മാതൃകാപരമായി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ. ദൈവരോഗികളെ ഞങ്ങൾ പേര് പറഞ്ഞ് ഓർത്തവരെയൊക്കെ വീണ്ടും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓർമ്മയിലും ഞങ്ങളുടെ ചിന്തയിലുള്ള രോഗികളും ഞങ്ങളറിയാതെ പേര് പറയാതെ അതിൻ്റെ ഉള്ള രോഗികളൊക്കെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് തൊട്ടനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്പർശനം അവർക്ക് സൗഖ്യവും ബലവും മനസ്സിന് സ്വസ്ഥത നൽകുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദ്യന്മാര് കൈവിടുമ്പോഴും ഔഷധങ്ങൾ നിഷ്പ്രഭമാകുമ്പോഴും ദൈവമേ നിന്റെ മക്കൾക്ക് ആശ്രയിക്കാൻ ആ കരുണയല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. പ്രതീക്ഷയേറ്റ് അങ്ങയിൽ മാത്രം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന മക്കളെ അവിടെ തള്ളിക്കളയരുതേ. സൗഖ്യത്തിന്റെ രൂപത്തിലും ആരോഗ്യത്തിന്റെ രൂപത്തിലും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെ രൂപത്തിലും ഓരോ കുഞ്ഞുങ്ങളെയും ഇവിടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റവരും നഷ്ടപ്പെട്ട വേദന അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. ഇന്ന് സമൂഹം അനുഭവിക്കുന്ന വലിയൊരു പ്രയാസമാണല്ലോ മദ്യപാനത്തിലും മയക്കുമരുന്നിലും ഞങ്ങളുടെ ചെറുപ്പക്കാരും കുടുംബജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അനേക കുടുംബങ്ങൾ കണ്ണുനീരിൽ കൂടി കൈകഴുകുന്നു. ദൈവമേ, ഞങ്ങളുടെ ഓർമ്മയിൽ മദ്യപാനത്തിൽ കൂടി കടന്നു പോകുന്ന മക്കളെയൊക്കെ അവിടെ തിരിച്ചറിവായി കൊണ്ടുവരണമേ. ജീവിതം ദൈവം തന്നൊരു ബോധ്യമാണെന്നും ഒരു ഉത്തരവാദിത്തമാണെന്നും ആ ഉത്തരവാദിത്തത്തെ തിരിച്ചറിവോടുകൂടി സൂക്ഷിക്കേണ്ടതാണെന്നുള്ള തിരിച്ചറിവ് ഇതിന്റെ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. യുവാക്കന്മാർ യുവതികളെയൊക്കെ ഓർക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലൂടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ഓർക്കുന്നു. പരിശുദ്ധ സഭയെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നയിക്കുന്ന തിരുമേനി, പാവ തിരുമേനി, എല്ലാ തിരുമേനിമാരെയും, ഈ ഭദ്രാസനത്തെയും തിരുമേനിയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വാഴ്ത്തണമേ, ദൈവിക നന്മകളെ കൊണ്ട് നടക്കണമേ. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും സാംക്രമിക രോഗം മൂലവും വലയുന്നവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഈ പ്രാർത്ഥന കൂടമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സംബന്ധിക്കുന്ന എല്ലാവർക്കും സന്തോഷവും അനുഗ്രഹങ്ങളും ഉയരങ്ങൾ നൽകണമേ. പ്രത്യേകിച്ച് തിരുവചനം ധ്യാനിച്ച അവിടുത്തെ അഭിഷിക്തനെ ഓർക്കുന്നു. ദൈവത്തിന്റെ ഇടവക ശുശ്രൂഷയും ഇടവകയും കുടുംബത്തെയൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. ഞങ്ങളെയൊക്കെ അവിടെ നിന്ന് വാഴ്ത്തണമേ. സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ, കുറ്റങ്ങളെ പൊറുക്കണമേ. ഏറ്റവും ഒരുക്കത്തോടും വിശുദ്ധിയോടും ആ പരിശുദ്ധാത്മാവ് പെരുന്നാളിൽ സംബന്ധിച്ചുകൊണ്ട് ശിഷ്യന്മാർക്ക് കിട്ടിയ ആത്മീക നൽവരങ്ങളുടെ മഹത്വം ഞങ്ങളിലും വളർത്തിയെടുക്കുവാൻ ഈ കൂട്ടായ്മ കൊണ്ട് ഇടയാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും അന്ന് വന്നാളും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിസരവാട് സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വ്യക്തികളോടും ആവശ്യങ്ങളോടും ഈ പ്രാർത്ഥന സംബന്ധിച്ച എല്ലാ കുടുംബങ്ങളോടും വ്യക്തികളോടും പരിശുദ്ധ സഭയോടും നേതൃത്വം നൽകുന്ന എല്ലാവരോടും ഇന്ന് നമുക്ക് ദൈവവാക്യം പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുകൂടിയും കുടുംബത്തോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ.
നേതൃത്വം നൽകി ചെയ്യുന്ന എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ബെന്നീച്ചനോട് ഒരിക്കൽ കൂടി. നമുക്കറിയാമല്ലോ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ശുശ്രൂഷയായിരുന്നു ഈ കാലഘട്ടത്തില്. പ്രത്യേകിച്ച് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ചിന്തയാണ് വേദവസ്തുത്തിൽ പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് നൽകിയത്. ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. നന്ദി മാമനച്ഛൻ, ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിലെ അതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും എല്ലാ വിശ്വാസികളെയും വളരെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ബൈബിൾ വായിച്ച മോഹനങ്ങൾ, അതോടൊപ്പം നിന്റെ അടുത്ത സ്റ്റേറ്റ് വെച്ചതുപോലെയുള്ള പ്രിയപ്പെട്ട മനോജ് അല്പമായി അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരും ഒരിക്കൽ കൂടി സ്നേഹം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട പെന്തക്കോസ്തി പെരുന്നാളിന്റെ ആശംസകളും അറിയിച്ചുകൊണ്ട് നടത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.